ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില നാളുകൾക്ക് ശേഷം സാഗ്ദറും നമ്മുടെ മധ്യത്തില് ദൈവജന ശുശ്രൂഷിപ്പാനായിട്ട് എത്തിയിട്ടുണ്ട്. ബ്രദറെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, കഴിഞ്ഞ ചില മാസങ്ങളിൽ തിരക്കിട്ട യൂറോപ്പിലും അമേരിക്കയിലും വിവിധ മീറ്റിംഗുകളിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിൽ വന്നത്. വന്നുടനെ തന്നെ ഇവിടെ കേരള കോൺഫറൻസിലേക്ക് പോരുകയായിരുന്നു. ഈ മാസം തന്നെ 27-28 തീയതികളിൽ കാരൈക്കുടി ഇല്ല തമിഴ്നാട് കോൺഫറൻസ് നടക്കുകയാണ്. അത് കഴിഞ്ഞ് 5-6 തീയതികളിൽ ഹൈദരാബാദിൽ ആന്ധ്രാപ്രദേശിലെ കോൺഫറൻസ് നടക്കുന്നു. 10-14 തീയതികളിൽ ദുബൈയിൽ കോൺഫറൻസും പബ്ലിക് മീറ്റിംഗുകളും നടക്കുന്നു. 16-15 തീയതികളിൽ ബഹ്റിൽ ഗൾഫ് കോൺഫറൻസ് നടക്കുന്നു. സൗദിയിലുള്ള പ്രിയപ്പെട്ടവരും അവിടെ ഉണ്ടാവും. 17-18 ദോഹയിൽ മീറ്റിംഗുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ തിരക്കിട്ട പ്രോഗ്രാമുകൾക്കിടയിൽ നമ്മളോടൊപ്പം എല്ലാവരെയും കാണാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും സഭയുടെ മുന്നോട്ടുള്ള പോക്കിലെ ഒരു പുതിയ ദിശാബോധം ദൈവം തന്റെ ഹൃദയത്തിലെ വ്യക്തതയോടെ നൽകിയിട്ടുണ്ട്. അത് പ്രിയപ്പെട്ടവരോട് പങ്കിടാനും പ്രേ സാഗ്ദറും നമ്മുടെ മധ്യത്തിലുണ്ട്. ബ്രദറും ആനി സിസ്റ്ററും വന്നിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് ധാരാളമായിട്ട് കേൾക്കാം. അതുപോലെ കോയമ്പത്തൂരിലുള്ള സാം ബ്രദർ, ആ ബ്രദറും ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. നമ്മുടെ പല സഹോദരന്മാരുണ്ടല്ലോ, ഈ 2.5 ദിവസത്തെ മീറ്റിംഗുകൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വിവിധ സെഷനുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് കപ്പിൾസ് മീറ്റിംഗ്, യൂത്ത് മീറ്റിംഗ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ്, നാളെ ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗ് ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒരു സെഷനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നാളെ വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയുള്ള ഒരു മീറ്റിംഗ് പബ്ലിക് മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ സ്നേഹിതരോ സുഹൃത്തുക്കളോ സാഗ്ദറിനെ കേൾക്കാനോ ആ നിലയിൽ താല്പര്യം പ്രകടിപ്പിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെയും ഈ പബ്ലിക് മീറ്റിംഗിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോമ്പൗണ്ടിലായിരിക്കുമ്പോൾ ഒത്തിരി പരിമിതികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും നമുക്കൊന്നിച്ച് ഏതുദ്ദേശത്തോടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമ്മളായിരിക്കുമ്പോൾ പരിമിതികളൊന്നും നമുക്കൊരു പ്രശ്നമാകുകയില്ല. നമുക്കൊന്നിച്ച് ആയിരിക്കാനായിട്ട് കഴിയും. ഈ 2.5 ദിവസവും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ആ ബോധ്യമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞാട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, പ്രൈസ് യു ഫാദർ, പ്രൈസ് യു ഫാദർ. സാഗ് ബ്രദർ ദൈവത്തിന് ശുശ്രൂഷിപ്പാനായിട്ട് മുന്നോട്ട് വരും. നമുക്ക് ബ്രദറിനെ സഹോദരന് ചില നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ മധ്യത്തിൽ വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ബ്രദറിനെ സ്വാഗതം ചെയ്യാം.
So if I have not come here for some time, it is not because I have no interest.
എനിക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇവിടെ വരാതിരുന്നത്.
It's because there are many new places where there is a need to hear God's word.
ദൈവവചനം കേൾക്കുവാനായിട്ട് താല്പര്യത്തോടെ ഇരിക്കുന്ന പല പുതിയ സ്ഥലങ്ങളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ കഴിയാതിരുന്നത്.
We had our first conference here exactly 30 years ago in 1983.
30 varsham munpu 1983 laana ettavum aadyathe conference ivide kottayathu nadannathu.
For about 25 years I came every year.
25 varshathollam oru varshavum njan ee conferencesukalkku samsarikkuvanayittu kadannu vannu.
And God has raised up many brothers from Kerala who can carry on the ministry.
ഈ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കേരളത്തിൽ പല സഹോദരന്മാരെയും ദൈവം ഈ കാലയളവിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്.
And so I praise the Lord for what they are doing.
അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Paul always had a burden to take the gospel to the regions beyond where they had not heard.
സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് പോകുവാനുള്ള ഭാരം പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
Now some people understand by that to go to places where they have never heard about the name of Jesus.
യേശുവിന്റെ നാമം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുന്നത് ആണ് ആ കാര്യം എന്നാണ് പലരും ചിന്തിച്ചിട്ടുള്ളത്.
So that is a common missionary call. Go where they have not heard the name of Jesus.
യേശുവിന്റെ നാമം കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ഒരു മിഷണറി ആഹ്വാനമാണ്.
That's good.
അത് നല്ലതാണ്.
We are not against it, and those who have a calling from God must do that.
അത് നല്ലതാണ്. ഞങ്ങൾ അതിനെ എതിരല്ല. ദൈവത്തിൽ നിന്നും അപ്രകാരം ഒരു വിളിയുള്ള ആളുകൾ അത് തന്നെ ചെയ്യണം.
But just like you cannot join the army and go to whichever place you like You have to go where the army sends you.
എന്നാൽ നിങ്ങൾ ഒരു പട്ടാളത്തിൽ ചേർന്ന് പട്ടാളത്തിലെ മേലധികാരികൾ അയക്കുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കല്ല നിങ്ങൾ പോകേണ്ടത്.
In the same way, when you come to the Lord's army, you can't say, I'm going to go there.
എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ സൈന്യത്തിൽ നിങ്ങൾ ചേരുമ്പോൾ എനിക്ക് ഈ സ്ഥലത്തേക്ക് പോകുവാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് നിങ്ങൾ
പോകുന്നു.
ദൈവം നിങ്ങളെ അയക്കുന്ന ഇടത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്.
യു കാൻ ഗോ ടു രാജസ്ഥാൻ ഇഫ് ദ ലോർഡ് വാണ്ട്സ് യു ഇൻ കേരള.
നിങ്ങൾ കേരളത്തിലാണ് ഇരിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് രാജസ്ഥാനിലേക്ക് പോകുവാൻ കഴിയില്ല.
ദാറ്റ് മേ ലുക്ക് വെരി സാക്രിഫിഷ്യൽ ബട്ട് യു മേ ബി ഡിസ്ഒബേയിങ്.
എന്നാൽ അത് വളരെ ത്യാഗപൂർവമായ ഒരു സ്റ്റെപ്പായിട്ട് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ നിന്ന് മാറിയാണ് ശരിക്കും.
ജനറലി സ്പീക്കിംഗ് വി അഡ്മയർ സംബഡി ഹു മേക്സ് എ സാക്രിഫൈസ്.
നാം സാധാരണയായി എന്തെങ്കിലും ത്യാഗം സഹിക്കുന്ന ആളുകളെ നാം വളരെ ആദരവോടെയാണ് നോക്കാറുള്ളത്.
Yeah, that's good. So many people have made a lot of sacrifice for the Lord.
ദൈവത്തിനു വേണ്ടി ത്യാഗം സഹിച്ച പലരും ഉണ്ട്, അത് നല്ലതാണ്.
But there's a great Old Testament verse.
എന്നാൽ പഴയ നിയമത്തിൽ ഇപ്രകാരം ഒരു നല്ല വാക്യമുണ്ട്.
1 Samuel 15:22 which says to obey is better than sacrifice.
എന്നാൽ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും നല്ലതാണ് എന്ന് നമ്മൾ ഇവിടെ വായിക്കുന്നു.
I don't know how many people admire an obedient Christian more than a sacrificial Christian.
എന്നാൽ നിങ്ങളിൽ എത്ര പേര് ഇപ്രകാരം അനുസരണമുള്ള ഒരു ക്രിസ്ത്യാനിയെ ത്യാഗമുള്ള ഒരു ക്രിസ്ത്യാനിയെക്കാട്ടിലും കൂടുതൽ ബഹുമാനിക്കുന്നു എന്ന്?
I think most believers will admire a man who is sacrificing and gone to some very difficult area in North India to preach the gospel.
വളരെ ത്യാഗപൂർവം നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ പോയി അവിടെ സുവിശേഷം ചെയ്യുന്ന ആളുകളെയാണ് സാധാരണ ആളുകൾ മാനിക്കാറുള്ളത്.
I'll tell you something you can do better than that.
എന്നാൽ അതിലും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ.
1 Samuel 15:22.
1 ശമൂവേൽ 15:22.
Obey is better than sacrifice.
ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാട്ടിലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലത്.
Start with obeying the verses in Matthew 5:6-7, the Sermon on the Mount.
മത്തായി 5, 6, 7 അധ്യായങ്ങളിലുള്ള പർവ്വത പ്രസംഗത്തിലെ ആ വാക്യങ്ങൾ നിങ്ങൾ അനുസരിക്കുവാനായിട്ട് തുടങ്ങുക.
Overcome your anger at home and in your place of work.
നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ജോലിസ്ഥലത്തുമുള്ള നിങ്ങളുടെ കോപത്തെ നിങ്ങൾ ജയിക്കുക.
Overcome your anger when you travel in the bus or a scooter or in a train.
നിങ്ങൾ ബസ്സിലോ സ്കൂട്ടറിലോ ട്രെയിനിലോ ഒക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ കോപത്തെ നിങ്ങൾ ജയിക്കുക.
The world is full of angry people. You be one who is not angry.
ഈ ലോകം മുഴുവൻ കോപിഷ്ഠരായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും വ്യത്യസ്തരായ ഒരു വ്യക്തിയായി നിങ്ങൾ ആയിരിക്കുക.
That is the first thing Jesus said in the Sermon on the Mount.
ആ പർവ്വത പ്രസംഗത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം അതാണ്.
Overcome lusting with your eyes.
നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ നിന്നും നിങ്ങൾ ജയം പ്രാപിക്കുക.
Overcome telling lies when you are in a difficult position.
നിങ്ങൾ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പെടുമ്പോൾ അവിടെ കള്ളം പറയുന്നതിൽ നിന്ന് നിങ്ങൾ ജയിക്കുക.
Learn to love your enemies and those who curse you.
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനും നിങ്ങൾ അഭ്യസിക്കുക.
When you pray and fast, don't tell anybody about it. Keep it secret.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ഉപവസിക്കുമ്പോഴും നിങ്ങൾ അത് രഹസ്യമായിട്ട് വെക്കുക. മറ്റുള്ളവരോട് അത് പരസ്യപ്പെടുത്താതിരിക്കുക.
Give money to God without anybody knowing about it.
നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അറിയാതെ കൊടുക്കുക.
Overcome the love of money.
പണസ്നേഹത്തെ നിങ്ങൾ ജയിക്കുക.
Be free from anxiety.
ആകാംക്ഷയിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുക.
Don't judge others.
മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക.
Discern false prophets.
നിങ്ങൾ കള്ളപ്രവാചകന്മാരെ വിവേചിച്ച് മനസ്സിലാക്കുക.
You know what I have told you just now?
ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ?
Matthew 5:6-7.
മത്തായി 5:6-7.
Hunger and thirst for righteousness.
നീതിക്കായിട്ട് വിശന്ന് ദാഹിക്കുക.
Keep pure in heart.
നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായിരിക്കും.
Rejoice when you are persecuted for Jesus' name's sake.
യേശുവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക.
Be merciful to others who have done wrong things.
നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കുക.
And always remain poor in spirit, aware of your own need and not other people's need.
നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായി നിങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി എപ്പോഴും നിങ്ങളായിരിക്കുക. മറ്റുള്ളവരുടെ ആവശ്യത്തെക്കുറിച്ചല്ല.
What have I said? Matthew 5.
ഞാൻ പറഞ്ഞത് എന്താണ്? മത്തായി 5-ാം അധ്യായം.
To obey these is better than any sacrifice you can make.
നിങ്ങൾ ചെയ്യുന്ന ഏത് ത്യാഗത്തെക്കാട്ടിലും ഈ ഇത് അനുസരിക്കുന്നതാണ് പ്രധാനം.
So you don't have to go to Africa or some jungle in order to please the Lord.
അതുകൊണ്ട് നിങ്ങൾ ആഫ്രിക്കയിലേക്കോ ഏതെങ്കിലും ഒരു കൊടുങ്കാട്ടിലേക്കോ ദൈവത്തെ പ്രസാദപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല.
You know that verse which says if you love me you'll go to Africa.
നിങ്ങൾക്ക് ആ വാക്യം അറിയാമോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഫ്രിക്കയ്ക്ക് പോകും.
That is in Revelation chapter 23.
അത് വെളിപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിലാണ്.
പ്ലീസ് ടേൺ ടു റെവലേഷൻ 23.
വെളിപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിലേക്ക് ദയവായിട്ട് തിരിച്ചാട്ടെ.
I see some of you turning there.
നിങ്ങൾ ചിലർ ബൈബിൾ 23-ാം അധ്യായം വെളിപ്പാട് 23-ിലേക്ക് തിരിക്കുന്നത് ഞാൻ കാണുന്നു.
What do I mean by what I said?
ഞാൻ പറഞ്ഞതിലൊന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്?
There are many verses in Revelation 23.
വെളിപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ പല വാക്യങ്ങളുമുണ്ട്.
You must go to Rajasthan.
നിങ്ങൾ രാജസ്ഥാനിലേക്ക് പോകണം.
You must pay your tithe of your salary.
നിങ്ങൾക്ക് ശമ്പളത്തിന്റെ ദശാംശം നിങ്ങൾ കൊടുക്കണം.
You must keep the Saturday, Sabbath day without doing any work.
നിങ്ങൾ ശനിയാഴ്ച ശബത്ത് ആചരിച്ച് അന്ന് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല.
There are many commandments like this of men.
ഇങ്ങനെ മനുഷ്യരുടെ കൽപ്പന പലതുണ്ട്.
And we obey these easy things to do.
നമ്മൾ ഇങ്ങനെ ഈ എളുപ്പം അനുസരിക്കാൻ എളുപ്പമുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ് നാം പലപ്പോഴും അനുസരിക്കാറ്.
You tell me, is it easier to remove your ornaments or to love your enemies?
നിങ്ങൾ പറഞ്ഞാട്ടെ, നിങ്ങളുടെ ആഭരണം ഊരുന്നതാണോ എളുപ്പം, അതോ ശത്രുവിനെ സ്നേഹിക്കുന്നതാണോ എളുപ്പം, ഏതാണ് എളുപ്പം?
Is it easy to overcome your anger or to pay your tithe?
നിങ്ങളുടെ കോപത്തെ ജയിക്കുന്നതാണോ ദശാംശം കൊടുക്കുന്നതാണോ, ഏതാ എളുപ്പം?
See, we take the world full of Christianity who takes the easy commandments and saying we are obeying God.
ഈ ക്രിസ്തീയ ലോകത്തിൽ മുഴുവൻ ആളുകളും അപ്രകാരം എളുപ്പത്തിൽ അവർക്ക് അനുസരിക്കുവാൻ കഴിയുന്ന കൽപ്പനകളെ എടുത്ത് അവർ അനുസരിക്കുകയാണ്.
Jesus said in Matthew 5:6-7, if you obey these, your house will be built on the rock, unshakable.
എന്നാൽ കർത്താവ് മത്തായി 5:6-7 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത്, നിങ്ങൾ ഈ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാറമേൽ അടിസ്ഥാനമിട്ട് കുലുങ്ങാത്ത വീട് പണിയുന്നവരായി.
For so many years in my Christian life, I never took Matthew 5:6-7 seriously.
അനേക വർഷങ്ങളായി എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ മത്തായി 5:6-7 അധ്യായങ്ങൾ ഞാൻ ഗൌരവമായിട്ട് എടുത്തിരുന്നില്ല.
So if some small thing went wrong, I would be disturbed.
അപ്പോൾ ഞാൻ, എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ഉടനെ അവിടെ ചഞ്ചലപ്പെടും.
If I lost some large amount of money, my house would shake.
എനിക്ക് കുറച്ച് കൂടുതൽ പൈസ നഷ്ടപ്പെട്ടാൽ ഉടനെ എന്റെ വീട് കുലുങ്ങാൻ തുടങ്ങും.
But it doesn't happen now.
എന്നാൽ ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല.
I have learned that Jesus said is right. If you obey Matthew 5:6-7, your house will never shake.
ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ മത്തായി 5:6-7 അധ്യായങ്ങളിലെ വാക്യങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ട് കുലുങ്ങാത്ത ഒരു വീട് പണിയുവാനായിട്ട്
കഴിയും. 30 years in Kerala, that's the only message I preached.
ഈ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് കേരളത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ സന്ദേശം ആ സന്ദേശമാണ്.
Because I found it worked in my own life.
അത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് ഞാൻ നിങ്ങളോടും പങ്കുവച്ചു.
Not everybody accepts it.
എന്നാൽ എല്ലാവരും ഈ സന്ദേശത്തെ സ്വീകരിക്കുന്നവരല്ല.
People say, oh, this is preaching works and law, not grace.
ചില ആളുകൾ പറയും, ഇത് പ്രവൃത്തിയാണ് പ്രസംഗിക്കുന്നത്, ഇത് ന്യായപ്രമാണമാണ്, ഇത് കൃപയല്ല എന്ന് പറയുന്നവരുണ്ട്.
Do you know who first preached it?
നിങ്ങൾക്കറിയാമോ ഏറ്റവും ആദ്യം ഇതാരാണ് പ്രസംഗിച്ചത്?
Not me.
ഞാനല്ല പ്രസംഗിച്ചത്.
Jesus Christ.
ഇത് യേശു ക്രിസ്തുവാണ് പ്രസംഗിച്ചത്.
What did he say was the rock on which you will never shake?
യേശു ക്രിസ്തു അന്ന് പറഞ്ഞ ആ കുലുങ്ങാത്ത പാറ എന്താണ്?
He didn't say just believe in me.
അവൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുക എന്ന് മാത്രമായിരുന്നില്ല.
If you hear these words of mine in the Sermon on the Mount and obey them, then you build on the rock.
കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും അവരാണ് പാറമേൽ അടിസ്ഥാനമിട്ടത്.
The verse is not if you love me you'll go to Africa, if you love me you'll keep my commandments.
അതുകൊണ്ട് ദൈവവചനത്തിലുള്ള വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഫ്രിക്കയ്ക്ക് പോകുമെന്നല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ അനുസരിക്കുമെന്നാണ്
ദൈവവചനം.
നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കേരളത്തിൽ താമസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്രകാരം കർത്താവിന്റെ
സ്നേഹിച്ചുകൊണ്ട്.
ചിലപ്പോൾ നാം ചിന്തിക്കുന്നത്, ഞാൻ കുറച്ച് കഠിനമായ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന് വലിയ പ്രസാദം തോന്നുമെന്നാണ്.
That is a non-Christian idea.
അതൊരു അക്രൈസ്തവ ചിന്താഗതിയാണ്.
That's why people roll on the ground on their pilgrimages to think, oh, God will be very happy because I'm suffering here.
അതുകൊണ്ടാണ് പലരും അവര് തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി നിലത്ത് കിടന്ന് ഉരുളുന്നത്. ഞാൻ ഉരുളുന്നതിലൂടെ ദൈവം പ്രസാദം.
1000 years ago there were Catholic monks who used to whip themselves thinking God will be pleased with them.
1000 വർഷങ്ങൾക്ക് മുമ്പ് പല കത്തോലിക്ക പുരോഹിതന്മാർ ദൈവം തങ്ങളിൽ പ്രസാദിക്കും എന്ന് ആശിച്ച് അവര് തങ്ങളുടെ സ്വന്തം ശരീരത്തെ അവർ ചാട്ടം കൊണ്ട് അടിക്കുമായിരുന്നു.
ബിക്കോസ് ദേ തോട്ട് സാക്രിഫൈസ് ഈസ് ബെറ്റർ ദാൻ ഒബീഡിയൻസ്.
അവരെ സംബന്ധിച്ചോളം അവർ ചിന്തിച്ചത്, അനുസരിക്കുന്നതിനെക്കാട്ടിലും യാഗം ചെയ്യുന്നതാണ്, ബലി അർപ്പിക്കുന്നതാണ് പ്രധാനമെന്ന്
ചിന്തിച്ചു. Many of you may never have the opportunity to go to difficult places.
നിങ്ങളിൽ പലർക്കും ഇപ്രകാരം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള അവസരം ലഭിച്ചില്ല എന്ന് വരാം.
What if you are a mother with children?
അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മയാണ് എന്ന് ചിന്തിക്കുക.
Or with some sick children, how can you go to some difficult place?
അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗിയായ കുഞ്ഞുള്ള ഒരു അമ്മയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകുവാൻ കഴിയും?
Can you do more for God than somebody who goes to Himachal Pradesh?
ഹിമാചൽ പ്രദേശിൽ പോയി സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ?
Yes. Be a mother who obeys Matthew 5, 6 and 7.
നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് മത്തായി 5, 6, 7 നിങ്ങൾ അനുസരിക്കുക.
And it says in John 14, 15, if you love me, you'll keep my commandments.
യോഹന്നാൻ 14:15 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ.
Many Christians have got a heathen idea in their mind.
എന്നാൽ പല ക്രിസ്ത്യാനികൾക്കും തങ്ങളുടെ മനസ്സിൽ ഒരു അക്രൈസ്തവ ചിന്താഗതിയാണുള്ളത്.
That sacrifice is greater than obedience.
അവരെ സംബന്ധിച്ചോളം അവർ ചിന്തിക്കുന്നത് അനുസരണത്തെക്കാട്ടിലും.
They say, look at the sacrifice of Jesus on the cross.
അവർ പറയുന്നത് കാൽവറി ക്രൂശിൽ യേശു ചെയ്ത ത്യാഗത്തെ നിങ്ങൾ നോക്കുക.
Was it a sacrifice?
കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു ചെയ്തത് ഒരു ത്യാഗമായിരുന്നു.
No, it says in Philippians 2:8, he was obedient to die on the cross.
ഫിലിപ്പി ലേഖനം 2:8 എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരിച്ചു.
may have been a sacrifice, but it was obedience.
അവിടെ ഒരു ത്യാഗമുണ്ടായിരുന്നു, പക്ഷേ അത് അനുസരണത്തെ തുടർന്നുള്ള ഒരു ത്യാഗമായിരുന്നു.
I left my job in the Navy 47 years ago.
47 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേവിയിലുള്ള എന്റെ ജോലി ഞാൻ വിട്ടു.
It was not a sacrifice.
അത് ഒരു ത്യാഗമായിരുന്നില്ല.
Not at all.
ഒരിക്കലും ആയിരുന്നില്ല.
People who read about it say, oh, brother Zach sacrificed.
അതിനെക്കുറിച്ച് വായിക്കുന്നവർ അവർ പറയൂ, സാക് ബ്രദർ അദ്ദേഹം ഒരു ത്യാഗം ചെയ്തു.
I was obedient.
അങ്ങനെ ആയിരുന്നില്ല, ഞാൻ ദൈവത്തെ അനുസരിക്കുകയായിരുന്നു.
If I had stayed there, I would have been disobedient.
ഞാൻ അവിടെ തുടർന്നിരുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവനാകുമായിരുന്നു.
And if God does not call you to leave your job and you leave it, you'll be disobedient.
നിങ്ങൾ ദൈവം നിങ്ങളുടെ ജോലി നിങ്ങൾ വിടണ്ട എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, പക്ഷേ നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി വിടുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് അനുസരണക്കേട് കാണിക്കുന്നവരാണ്.
Remember one thing.
നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക.
You will hardly hear this message in Christendom today.
ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ഇപ്രകാരമുള്ള ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുകയില്ല.
To obey is better than sacrifice.
നിങ്ങൾ ത്യാഗം ചെയ്യുന്നതിനേക്കാട്ടിലും അനുസരിക്കുന്നതാണ് പ്രധാനം.
And that is what they could not do in the Old Testament.
പഴയ നിയമത്തിൽ അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് അതാണ്.
When we read, behold, I'll make something new, as we Isaiah 43.
യെശയ്യാ 43-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു.
That's the theme for this conference.
ഈ കോൺഫറൻസിന്റെ തീം ആയിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്
Isaiah 43:19.
യെശയ്യാ 43-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം.
I will do something new.
ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു.
What was it they could not do in the Old Testament?
പഴയ നിയമത്തിൽ അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നത് എന്തായിരുന്നു?
Do you think Old Testament people sacrificed?
പഴയ നിയമത്തിലുള്ള ആളുകൾ അവരെ ത്യാഗം ചെയ്തിരുന്നോ?
How much sacrifice do you think Noah had to make to build a ship all by himself from his own pocket using his own money?
തന്റെ സ്വന്തം പണം ചിലവ് അഴിച്ച് ഇത്രയും ആളുകളും മൃഗങ്ങളും ഒക്കെ കൊള്ളുന്ന ഒരു വലിയ പെട്ടകം ഉണ്ടാക്കുവാനായിട്ട് നോഹയ്ക്ക് എത്രമാത്രം ത്യാഗം സഹിക്കേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ?
You don't read it, but I can imagine how much money he had to spend from his own pocket.
നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അത് വായിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, പക്ഷേ സ്വന്തം കീശയിൽ നിന്ന് അവൻ എത്രമാത്രം പണം അതിന് ചെലവാക്കി കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
When God told Noah, build an ark,
നോഹയോട് ഈ ഒരു പെട്ടകം പണിയുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ,
Today if God tells somebody, I want you to build my church,
ഇന്ന് ആരോടെങ്കിലും നീ എന്റെ സഭ പണിയണം എന്ന് ദൈവം ഒരാളോട് പറയുകയാണെങ്കിൽ,
ഉടനെ
അവര് ചോദിക്കും, പണം എവിടുന്ന വരിക ദൈവമേ?
Noah did not ask that question.
പക്ഷേ നോഹ അപ്രകാരം ഒരു ചോദ്യം ചോദിച്ചില്ല.
Because he knew the answer.
നോഹയ്ക്ക് അതിന്റെ ഉത്തരം അറിയാമായിരുന്നു.
God would have said, from your own pocket, where else?
അപ്പോ ദൈവം പറയുമായിരുന്നു നോഹയോട്, നിന്റെ പോക്കറ്റിൽ തന്നെ വേറെ എവിടുന്നാണ് പണം?
That is how Noah served the Lord.
അങ്ങനെയാണ് നോഹ ദൈവത്തെ സേവിച്ചത്.
There was no America those days to send reports to get money.
ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് അയച്ച് പണം വരുത്തുവാനായിട്ട് അമേരിക്ക ഇല്ലായിരുന്നു.
Noah knew, I have to serve God, I have to build the ark, I have to get up earlier in the morning, sell some of my property, cut down the trees, and build the ark.
ഞാൻ രാവിലെ എഴുന്നേറ്റ് അധ്വാനം ചെയ്ത് എന്റെ മരം വെട്ടി വിറ്റ് അല്ലെങ്കിൽ എന്റെ സ്ഥലം വിറ്റ് അങ്ങനെ ഞാൻ ഈ പെട്ടകം പണിയണം എന്ന് നോഹയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു.
In the last days will be like the days of Noah.
അവസാന നാളുകൾ അന്ത്യനാളുകൾ അത് നോഹയുടെ നാളുകൾ പോലെയായിരിക്കും. യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു,
full of sexual sin and violence.
ആ കാലഘട്ടത്തിൽ ലൈംഗിക അരാജകത്വവും പാപങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലം.
ഓൾസോ ദേർ വിൽ ബി എ ഫ്യൂ പീപ്പിൾ ലൈക്ക് നോവ ഹു സർവ് ദി ലോർഡ് അറ്റ് ദെയർ ഓൺ എക്സ്പെൻസ്.
എന്നാൽ ആ കാലഘട്ടത്തിൽ തങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ച് ദൈവത്തെ സേവിക്കുന്ന കുറച്ച് ആളുകളും നോഹയെ പോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവും.
Do you know that we are the only church fellowship in India where every elder is self-supporting?
നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഓരോ മൂപ്പന്മാരും അവരെ സ്വന്തം ജോലി ചെയ്ത് തങ്ങളുടെ ജീവസന്ധാരത്തിന് ആവശ്യമായ പണം കണ്ടെത്തി ദൈവത്തിന്റെ വേല ചെയ്യുന്ന അപ്രകാരം മൂപ്പന്മാരുള്ള സഭ ഇന്ത്യയിൽ ഈ ഒരു സഭ മാത്രമേ
ഉള്ളൂ.
അങ്ങനെയുള്ള ചില വ്യക്തി ഇൻഡിവിജ്വൽ ചർച്ചസ്, തനി സഭകൾ ചിലപ്പോൾ
ഉണ്ടായേക്കാം.
പക്ഷേ ഇപ്രകാരം സഭകളുടെ ഒരു കൂട്ടം അങ്ങനെയുള്ള സഭ കൂടിവരവുകൾ ഇല്ല. ഞങ്ങൾ ഇത് എവിടെ നിന്നാണ് പഠിച്ചത് നിങ്ങൾക്കറിയാമോ? ഇത് നാം പഠിച്ചത് നോഹയിൽ നിന്നാണ്.
ബിൽഡ് ദ ചർച്ച് ഫ്രം യുവർ ഓൺ പോക്കറ്റ്.
നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി സഭ പണിയുക. അവസാന നാളുകൾ അത് നോഹയുടെ നാളുകളെ പോലെ ആയിരിക്കും.
ഡു പീപ്പിൾ മേക്ക് ഫൺ ഓഫ് us?
ആളുകൾ നമ്മെ കളിയാക്കാറുണ്ടോ?
ഡു യു തിങ്ക് പീപ്പിൾ മേക്ക് ഫൺ ഓഫ് നോവ?
നോഹയെ ആളുകൾ കളിയാക്കിയിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കുക.
ഹി വാസ് 480 years old when he started preaching. There's going to be rain.
മഴ പെയ്യാൻ പോകുന്നു എന്ന് നോഹ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ നോഹയ്ക്ക് 480 വയസ്സായിരുന്നു.
And the Bible says in those days, Genesis 2, there was no rain on the earth. Some dew would come up and water the ground.
അവിടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അതുവരെ ലോകത്തിൽ അവര് മഴ കണ്ടിട്ടേ ഇല്ല. മഞ്ഞ് പെയ്ത് അവിടെ ഒരു നനവുണ്ടാകുന്നത് മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ.
And so when this crazy man gets up and says there's going to be rain,
അങ്ങനെ ഇരിക്കെ ഈ ഭ്രാന്തനായ മനുഷ്യനെ പോലെ നോഹ പറയുന്നു, ഇതാ മഴ പെയ്യാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുന്നു.
They thought he was all right till 480 years. Some people get old, one screw gets loose.
അവര് ചിന്തിച്ചു കാണും, 480 വയസ്സ് വരെ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ചിലര് പ്രായമാവുമ്പോൾ ഒരു സ്ക്രൂ ലൂസായെന്ന്, നോഹയ്ക്ക് ഇപ്പൊ ലൂസായെന്ന് തോന്നുന്നു.
But that man was right.
പക്ഷേ ആ മനുഷ്യൻ, അദ്ദേഹം ശരിയായ കാര്യം പറയുകയാണ്.
And today we preach that only if you obey God's word, you build your house on the rock.
ഇന്ന് നാം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് പാറമേൽ നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ പണിയുന്നത് എന്ന് പറയുമ്പോൾ,
people may call it by any name.
ആളുകൾ എന്ത് പേരിൽ അതിനെ വിളിച്ചേക്കാം.
Legalism.
ആളുകൾ ചിലപ്പോൾ അതിനെ ന്യായപ്രമാണമാണ്.
No grace.
ഇത് കൃപയില്ല.
We say Jesus taught it first in Matthew 7.
അപ്പോൾ ഞങ്ങൾ പറയും, യേശു ക്രിസ്തു ആദ്യം മത്തായി 7 ഇതാണ് പഠിപ്പിച്ചത്.
And that was the new thing.
അതാണ് ഒരു പുതിയ കാര്യം.
Because in the Old Testament they could not obey for God's full purpose.
പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആ പൂർണ്ണ ഉദ്ദേശം അവർക്ക് നിറവേറ്റുവാനായിട്ട് കഴിഞ്ഞില്ല.
They could obey up to a point and stop.
അവർക്ക് കുറച്ചു ദൂരം അവർ മുമ്പോട്ട് പോയി അവർ നിർത്തുകയാണ്.
They could not obey God's full word.
ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് അനുസരിക്കുവാനായിട്ട് അവർക്ക് സാധ്യമല്ലായിരുന്നു.
And then of course God's purpose could not be fulfilled.
അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനും അവർക്ക് കഴിഞ്ഞില്ല.
It's like you, these electricians put electric wires to light, put light in a room.
ഈ ഇലക്ട്രീഷ്യന്മാർ അവർ ഒരു റൂമിൽ ലൈറ്റ് ഇടുന്നതിന് വേണ്ടി ബൾബൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രിക് വയറിംഗ് ചെയ്യുന്ന പോലെയാണ്.
Supposing they bring wire hundreds of feet.
അവർ നൂറുകണക്കിന് അടി വയറ് ഇങ്ങനെ വലിച്ചതിന് ശേഷം,
one feet away from the switch, the wire is finished. It doesn't reach up to the switch.
അവിടെ സ്വിച്ചിനടുത്ത് ഒരു മീറ്ററിന് മുമ്പ് വയറ് തീർന്നു പോയി, സ്വിച്ചിന്റെ അടുത്തേക്ക് വയർ എത്തുന്നില്ല.
That is as useless as not putting the wire at all.
അവിടെ വയറ് വലിക്കാതിരിക്കുന്നതും അവിടെ സ്വിച്ചിലേക്ക് വയറ് ബന്ധപ്പെടാതിരിക്കുന്നതും രണ്ടും ഒരുപോലെയാണ്.
You have to complete it.
അത് നിങ്ങൾ പൂർത്തിയാക്കണം.
It must reach the switch.
അത് സ്വിച്ചിലേക്ക് ആ വയർ എത്തണം.
No, you're saying I put 200 feet of wire here.
ഞങ്ങൾ 200 മീറ്റർ വയർ ഇവിടെ വലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ്
കാര്യം?
അത് ഈ അവസാനം സ്വിച്ചിന്റെ അവിടം വരെ വയർ എത്തിയിട്ടുണ്ടോ?
അതർവൈസ് ഇറ്റ് ഈസ് ആസ് യൂസ്ലെസ് ആസ് നോട്ട് പുട്ടിംഗ് എനി വയർ അറ്റ് ഓൾ.
ഒരു വയറും ഇടാത്തതുപോലെയാണ്.
ഐ തിങ്ക് ഈവൻ ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്.
ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു.
നൗ ഹിയർ വാസ് ഗോഡ്സ് കമാൻഡ്മെന്റ്സ്.
ഇങ്ങനെയാണ്,
ഹിയർ ആർ ഗോഡ്സ് കമാൻഡ്മെന്റ്സ്.
ഇവിടെ ഇതാ ദൈവത്തിന്റെ കൽപ്പനകൾ നാം വായിക്കുന്നു.
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്,
പഴയ നിയമത്തിൽ.
ലെറ്റ് മീ റീഡ് ഇറ്റ് യു ഫ്രം എക്സോഡസ് 20.
ഞാൻ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ.
There are 10 commandments here.
ഇവിടെ ഇതാ 10 കൽപ്പനകളുണ്ട്.
And think of the illustration I used of a wire being pulled.
ഇവിടെ ഇതാ ഒരു ഇലക്ട്രീഷ്യൻ വയർ വലിക്കുന്ന ഉദാഹരണത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുക.
Supposing you have to go 100 meters from the light to the switch.
അവിടെ ആ ലൈറ്റിൽ നിന്നും ബൾബിൽ നിന്നും സ്വിച്ചിലേക്ക് 100 മീറ്റർ പോകണം എന്ന് ചിന്തിക്കുക.
Or let's say not let 10 commandments, let's say 10 meters from the light to the switch, 10 meters.
ഇവിടെ ഇതാ ലൈറ്റിൽ നിന്നും സ്വിച്ചിലേക്ക് 10 മീറ്റർ.
Okay, here's the first one.
ഇവിടെ ഇതാ ഒന്നാമത്തെ കൽപ്പന.
Exodus 20 verse 2 and 3.
പുറപ്പാട് 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ.
I am the Lord your God, you shall have no other gods but me.
നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്.
Okay, that's we have reached covered 1 meter of that wire now.
ഇപ്പോ ഇതാ ആ വയറിന്റെ 1 മീറ്റർ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു.
Because all the Israelites could obey that.
എല്ലാ ഇസ്രായേൽ മക്കളും അതനുസരിക്കുമായിരുന്നു.
I mean the God fearing ones did not go worshipping Baal or any other god.
അവിടെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ദൈവഭക്തരായ ആളുകൾ അവർ ബാലിനെയോ മറ്റേതെങ്കിലും ദൈവത്തെ വണങ്ങാൻ പോയില്ല.
Now the second one.
ഇവിടെ രണ്ടാമത്തെ.
You shall not make an idol, verse 4.
ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്.
That also lot of Israelites obeyed that.
അനേക ഇസ്രായേൽ മക്കൾ ആ കൽപ്പനയും അനുസരിച്ചു.
And third, verse 7, you shall not take the name of the Lord in vain.
ഏഴാം വാക്യം, യഹോവയുടെ നാമം വൃഥായി എടുക്കരുത്.
That is why the Israelites never used the word Jehovah.
അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ യഹോവ എന്ന് നാമം അവർ ഉപയോഗിക്കാതിരുന്നത്.
Till today nobody knows the correct pronunciation of Jehovah. Is it Yahweh or is it Jehovah? Nobody knows.
ഇന്നും ഇസ്രായേലിലുള്ള ആളുകൾക്ക് അത് യഹോവേ ആണോ യഹോവേ ആണോ യഹോവ എന്ന വാക്കിന്റെ ഉച്ചാരണം പോലും അവർക്കറിയില്ല.
ബിക്കോസ് നോബഡി യൂസ്ഡ് ഇറ്റ്, ദേ വർ അഫ്രെയ്ഡ് വി മേ ടേക്ക് ഇറ്റ് ഇൻ വെയിൻ.
അവരത് ഉപയോഗിക്കാറ് പോലും ഇല്ല, അത് ഞങ്ങൾ ഉപയോഗിച്ചാൽ അത് വൃഥായെടുക്കും.
And then the fourth one, verse 8, remember the Sabbath day to keep it holy.
എട്ടാം വാക്യം, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ
ഓർക്കുക. Now we have covered 4 meters from the light to the switch.
ലൈറ്റിൽ നിന്നും സ്വിച്ചിലേക്ക് ഇപ്പോൾ 4 മീറ്റർ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു.
Here's the fifth one.
ഇവിടെ ഇത് അഞ്ചാമത്തെ.
Honor your verse 12, honor your father and mother.
നിന്റെ ദൈവമായ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.
Number 6.
ആറാം.
You shall not murder.
കൊല ചെയ്യരുത്.
Number 7.
ഏഴ്.
You shall not commit adultery.
വ്യഭിചാരം ചെയ്യരുത്.
Number 8.
എട്ടാമത്തേത്.
You shall not steal.
മോഷ്ടിക്കരുത്.
Number 9, you shall not bear false witness against your neighbor, that is in a court of law.
ഒമ്പതാം വാക്യം, നിങ്ങൾ ഒരു കോടതിയിൽ കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്.
He's not saying you shouldn't tell lies.
അവിടെ നീ കള്ളം പറയരുത് എന്നല്ല
പറഞ്ഞിരിക്കുന്നത്. Nobody would be able to keep that.
അങ്ങനെ അത് ആർക്കും അനുസരിക്കാൻ കഴിയില്ലായിരുന്നു.
Except in the new covenant.
പുതിയ നിയമത്തിൽ ഒഴികെ.
The old covenant was when you put your hand on a Bible, that don't tell lies then in the court.
പഴയ നിയമത്തിൽ ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ബൈബിളിന്റെ മുകളിൽ കൈവച്ച് അല്ലെങ്കിൽ ഒരു കോടതിയിൽ നിങ്ങൾ പോയി അവിടെ പോയി കള്ളസാക്ഷ്യം പറയും.
Other times I know you cannot overcome telling lies.
അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അത് സാധ്യമല്ല എന്നായിരുന്നു പഴയ നിയമത്തിലെ തരം.
Now we have reached 9 meters, only 1 more meter to the switch.
ഇവിടെ ഇതാ 9 മീറ്റർ താണ്ടിയിരിക്കുന്നു, ഇനിയും സ്വിച്ചിലേക്ക് 1 മീറ്ററേ ഉള്ളൂ.
You shall not covet your neighbor's house.
പത്താമത്തെ മീറ്റർ, കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത്.
യു ഷാൽ നോട്ട് ഡിസയർ യുവർ നെയ്ബേഴ്സ് വൈഫ്.
കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും
ഓർ
നിങ്ങൾ മോഹിക്കരുത്.
എനിത്തിങ് ഓഫ് യുവർ നെയ്ബർ ലൈക്ക് യുവർ നെയ്ബേഴ്സ് ഡോട്ടർ.
അല്ലെങ്കിൽ നിന്റെ അയൽക്കാരന്റെ മകളെ ഒന്നിനെയും അയൽക്കാരുള്ള ഒന്നിനെയും നീ മോഹിക്കരുത്.
ദാറ്റ് മീൻസ് വെൻ യു ലുക്ക് അറ്റ് എ പ്രിറ്റി വുമൻ ഇറ്റ് യുവർ നെയ്ബേഴ്സ് വൈഫ് ഓർ യുവർ നെയ്ബേഴ്സ് ഡോട്ടർ യു മസ്റ്റ് നോട്ട് ഡിസയർ.
അതിന്റെ അർത്ഥം, നിങ്ങൾ സുന്ദരിയായ അയൽക്കാരന്റെ ഭാര്യയോ അയൽക്കാരന്റെ മകളെയോ കാണുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ മോഹിക്കരുത്.
എക്സാക്ട്ലി വാട്ട് ജീസസ് സെഡ്, ഇഫ് യു ലസ്റ്റ് ഇൻ യുവർ ഹാർട്ട് യു സിൻ.
അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, നീ ഹൃദയത്തിൽ മോഹിക്കുന്നുവെങ്കിൽ നീ പാപം ചെയ്യുന്നു.
വേർ ഡിഡ് ജീസസ് ഗെറ്റ് ഇറ്റ് ഫ്രോം?
യേശുക്രിസ്തുവിന് അത് എവിടെ നിന്നാണ് കിട്ടിയത്?
ഇറ്റ് ഇസ് ഇൻ ദ 10th കമാൻഡ്മെന്റ് ഫോർ ദോസ് ഹൂ മെഡിറ്റേറ്റഡ് ഓൺ ഇറ്റ്.
പത്താം കൽപ്പനയിൽ അത് ധ്യാനിക്കുന്നവർക്ക് അത് കിട്ടുമായിരുന്നു, അവർക്ക് മനസ്സിലാകുമായിരുന്നു.
ദിസ് ഇസ് ദി ഓൺലി കമാൻഡ്മെന്റ് ദാറ്റ് വാസ് ഇൻവേർഡ്, ദി അതർ 9 വേർ ഔട്ട്വേർഡ്.
ഇവിടെ ഇതാ 9 കൽപ്പനകളും അത് ബാഹ്യമായ കൽപ്പനകളായിരുന്നു, ഈ 10th കൽപ്പന അത് ആന്തരികമായ ഒരു കൽപ്പനയായിരുന്നു.
ഗോഡ് ന്യൂ ദാറ്റ് നോബഡി കാൻ കീപ് ഇറ്റ്.
ദൈവത്തിന് അറിയാമായിരുന്നു ആർക്കും അത് അനുസരിക്കുവാനായിട്ട് കഴിയുകയില്ല.
വി കാൻ വാണ്ട് ഇറ്റ് ബട്ട് കുഡ്ന്റ് കീപ് ഇറ്റ്.
അവർക്കത് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്കത് അനുസരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ
ദി ലോർഡ് സേസ് ഐ വിൽ ഡു സംതിങ് ന്യൂ.
ഞാൻ ഇതാ പുതിയത് ഒന്ന് ചെയ്യുന്നു, പുതിയതിനെ ഞാൻ ഒന്ന് ചെയ്യുന്നു എന്ന് കർത്താവ് പറയും.
ഐ വിൽ മേക്ക് യു കീപ് ഇറ്റ്.
അത് അനുസരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ശക്തി തരും, ഞാൻ നിങ്ങളെ സഹായിക്കും.
ദി അപ്പോസ്റ്റൽ പോൾസ് ടെസ്റ്റിമണി ഇൻ റോമൻസ് 7.
റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസിന്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക.
Or before we come there, let me show you Mark 10.
അവിടെ വരുന്നതിന് മുമ്പ് മർക്കോസ് 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം.
There were two rich young rulers who met Jesus.
യേശുവിനെ വന്ന് കണ്ട രണ്ട് ധനികരായ ചെറുപ്പക്കാരുണ്ടായിരുന്നു.
One is the one mentioned in Mark 10.
ഒന്ന് മർക്കോസിന്റെ 10-ാം അധ്യായത്തിൽ വായിക്കുന്ന ചെറുപ്പക്കാരനാണ്.
And the other is Saul of Tarsus who became the apostle Paul.
മറ്റേ ധനികനായ ചെറുപ്പക്കാരൻ അവൻ തർശീസിലെ ഷൗലാണ്. അവൻ
പൗലോസായി
തർശീസിലെ ഒരു വളരെ ധനിക ബിസിനസ് കുടുംബത്തിൽ നിന്നാണ് ഷൗൽ വന്നത്.
Only rich Jewish businessmen went away from Israel to Tarsus to do business.
ധനികരായ യഹൂദന്മാർ മാത്രമാണ് അവര് ബിസിനസ് ചെയ്യുവാനായിട്ട് തർശീസിലേക്ക് പോകാറുള്ളത്.
The first rich young ruler in Mark 10 rejected the call of Jesus. The second one, Paul, accepted it.
ഒന്നാമത്തെ ധനികൻ അവൻ യേശുവിന്റെ ശിഷ്യനാകുവാനുള്ള ആഹ്വാനത്തെ തിരസ്കരിച്ച് അവൻ പോയി.
But see what Jesus told this person in Mark 10:17.
എന്നാൽ മത്തായി മർക്കോസ് 10 17-ാം വാക്യത്തിൽ അവനോട് കർത്താവ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക.
He came to Jesus and said, "What shall I do to inherit eternal life?"
നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം നല്ല ഗുരു എന്ന് അവൻ ചോദിക്കുന്നു.
And Jesus, today if somebody asks that question, we say, "Repent and believe in Jesus."
ഇന്ന് ആരെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നാം പറയും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക.
But those days they were under the old covenant.
എന്നാൽ ആ കാലഘട്ടത്തിൽ അവർ പഴയ നിയമത്തിന്റെ കീഴിലായിരുന്നു.
So he said, "I'll tell you how to get eternal life."
അപ്പോൾ ഞാൻ നിന്നോട് പറയാമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനോട് പറയുന്നത് ഇപ്രകാരമാണ്.
You know the commandments.
നിനക്ക് കൽപ്പനകൾ അറിയാമോ?
The first four he did not mention because he knew all Israelites keep that.
ഇസ്രായേൽ മക്കൾ എല്ലാവരും അനുസരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു അവനോട് സംസാരിച്ചപ്പോൾ ആദ്യത്തെ നാല് കൽപ്പനകളെ കുറിച്ച് പറഞ്ഞേയില്ല.
The first four meters of the wire everybody had.
ആ വയറിന്റെ ആദ്യത്തെ നാല് മീറ്റർ എല്ലാവർക്കും ഉണ്ടായിരുന്നു.
So he started with number 5.
അതുകൊണ്ട് അവൻ 5-ാമത്തെ മീറ്റർ തൊട്ടാണ് 5-ാമത്തെ കൽപ്പന തൊട്ടാണ് തുടങ്ങിയത്.
Don't murder.
കൊല ചെയ്യരുത്.
Don't commit adultery.
വ്യഭിചാരം
ചെയ്യരുത്.
മോഷ്ടിക്കരുത്.
Honor your father and mother. He mentioned that last.
അവിടെ അതിനെ തുടർന്ന് പറയുന്നു, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.
And don't bear false witness.
കള്ളസാക്ഷ്യം പറയരുത്.
So 5, 6, 7, 8, 9 are there.
ഇവിടെ 5, 6, 7, 8, 9.
You know which are 5, 6, 7, 8, 9? Honor your father and mother.
5, 6, 7, 8, 9 ഏതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മാതാപിതാക്കളെ ബഹുമാനിക്കുക.
Don't murder.
കൊല ചെയ്യരുത്.
Don't commit adultery.
വ്യഭിചാരം ചെയ്യരുത്.
Don't steal.
മോഷ്ടിക്കരുത്.
Don't bear false witness.
കള്ളസാക്ഷ്യം പറയരുത്.
9 commandments.
9 കൽപ്പനകൾ.
Why didn't he mention the 10th one here?
ഇവിടെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു 10-ാമത്തെ കൽപ്പന പറയാതിരുന്നത്?
Do you read the Bible carefully?
നിങ്ങൾ ശ്രദ്ധാപൂർവം വചനം വായിക്കാറുണ്ടോ?
The first four he did not mention because everybody in Israel keeps those commandments. There were no idolaters in those days.
ആദ്യത്തെ 4 എണ്ണം യേശുക്രിസ്തു പറയാതിരുന്നത് ആ കാലഘട്ടത്തിലുള്ള ഇസ്രായേൽ മക്കൾ എല്ലാവരും തന്നെ ആ 4 എണ്ണം അവരനുസരിക്കുന്നവരായിരുന്നു.
5, 6, 7, 8, 9 on the others did not, all did not keep.
എന്നാൽ 5, 6, 7, 8, 9 അത് എല്ലാവരും അനുസരിക്കുന്നതായിരുന്നില്ല.
So he mentioned those 5.
അതുകൊണ്ട് ആ 5 എണ്ണം യേശു ക്രിസ്തു അവിടെ പരാമർശിക്കുന്നു.
He said, "Teacher, I have kept all these things from my childhood."
അവനോട് പറയുന്നത്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു.
Supposing Jesus had had the 10th one, he could not have said that.
യേശു ക്രിസ്തു 10-ാമത്തെ കൽപ്പന ഇവിടെ പറഞ്ഞിരുന്നു എങ്കിൽ ഈ ധനികനായ ചെറുപ്പക്കാരന് ഞാൻ അത് പാലിച്ചു പോരുന്നു എന്ന് പറയുവാൻ കഴിയില്ലായിരുന്നു.
So once he had obeyed 5 to 9,
അവൻ 5 മുതൽ 9 വരെ അനുസരിച്ചതിന് ശേഷം
ഇപ്പോൾ
10-ാമത്തേതിലേക്ക് പോവുകയാണ്.
യു ഡിസയർ സംതിങ് ഇൻ യുവർ ഹാർട്ട്.
നീ നിന്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങളെ നീ ആഗ്രഹിക്കുന്നു.
വൺ ഓഫ് ദോസ് ഇസ് മണി.
അതിലൊന്ന് പണമാണ്.
ദേർ കുഡ് ബി അദർ തിങ്സ് ബട്ട് ജീസസ് സ്റ്റാർട്ടഡ് വിത്ത് മണി.
മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷേ യേശു ക്രിസ്തു പണത്തെ സ്പർശിച്ചാണ് തുടങ്ങുന്നത്.
He was a young man. I'm sure he lusted after many women in his life, like all young men.
അവൻ ഒരു ചെറുപ്പക്കാരനായിരുന്നിരിക്കുന്നു. അവൻ മറ്റു ചെറുപ്പക്കാരെ പോലെ പല സ്ത്രീകളെയും അവൻ മോഹിച്ചിട്ടുണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്.
Jesus didn't come to that.
എന്നാൽ യേശു ക്രിസ്തു അതിനെ ഇവിടെ തൊട്ടിട്ടില്ല.
He started with one inner longing and desire in his heart.
അവന്റെ ഹൃദയത്തിലുള്ള ഒരു ആന്തരികമായ അവന്റെ ആഗ്രഹത്തെ സ്പർശിച്ച് യേശു ക്രിസ്തു സംസാരിക്കുന്നു.
The commandment was referring to inward idolatry.
ഈ 10-ാമത്തെ കൽപ്പന ആന്തരികമായ വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നതായിരുന്നു.
God has created man with one place in his heart which is reserved for God.
ദൈവത്തിനു വേണ്ടി മാത്രം അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ദൈവം അവന് ഒരു ഹൃദയം ഇടം നൽകിയിരിക്കുന്നത്.
Republic Day parade or some big function, there will be one seat reserved for the president.
Republic Day parade ilokke avade oru seat adu presidentinu vendi orukkirikkunna oru seat undu.
Nobody can go and sit there.
ആ സീറ്റിൽ പോയി ആർക്കും പോയി ഇരിക്കുവാനായിട്ട്
കഴിയില്ല. The Prime Minister.
അവിടെ പ്രധാനമന്ത്രിക്ക് പോലും ആ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല.
The same way in our heart there's one seat reserved for God.
നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലും ഒരു ഇടം അത് കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഇടമാണ്.
There is only one seat.
അത് അങ്ങനെ ഒരു ഇടം മാത്രമേ ഉള്ളൂ.
And if God is not there, something or somebody else is there.
ആ ദൈവത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു സീറ്റിൽ ദൈവമില്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും മറ്റാരെങ്കിലും അവിടെ ഉണ്ടാവും.
It could be myself.
അത് ഞാൻ തന്നെയായിരിക്കാം.
ഐ വോണ്ട് ടു ഡു വാട്ട് ഐ ലൈക്ക്. ഐ ഡോണ്ട് വാണ്ട് ഗോഡ് ടു കം ആൻഡ് ഇന്റർഫിയർ വിത്ത് മൈ ലൈഫ്.
എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ചെയ്യണം. ദൈവം വന്ന് എന്റെ ഇഷ്ടത്തിൽ നിന്നും എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യണം.
ദാറ്റ് ഈസ് ഹൗ ഓൾ പീപ്പിൾ ഇൻ ദ വേൾഡ് ആർ.
അങ്ങനെയാണ് ഈ ലോകത്തിലുള്ള.
ഇറ്റ് കുഡ് ബി ദ ഡിസയർ ഫോർ സം വുമൻ.
അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ത്രീയോടുള്ള ആഗ്രഹമായിരിക്കാം.
ദാറ്റ് പ്രിറ്റി ഗേൾ ഐ സോ ദേർ.
ഞാൻ അവിടെ കണ്ട ആ സുന്ദരിയായ ചെറുപ്പക്കാരി.
ആൻഡ് ഫോർ 5 മിനിറ്റ്സ് ഷീ ഈസ് ഓൺ ദ ത്രോൺ ഇൻ മൈ ഹാർട്ട്.
ആ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ 5 മിനിറ്റ് ആ വ്യക്തിയാണ്.
Or something you see on the computer, some dirty picture, that's on the throne in my heart for few minutes.
അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കണ്ട ആ അശ്ലീല ചിത്രം 5 മിനിറ്റ് അത് ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു.
Or it could be a house.
അല്ലെങ്കിൽ അതൊരു വീടായിരിക്കാം.
Or money.
അല്ലെങ്കിൽ പണമായിരിക്കാം.
Or a job.
അല്ലെങ്കിൽ ജോലിയായിരിക്കാം.
A job where you make a lot of money.
നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കുവാനായിട്ട് ഉതകുന്ന ഒരു ജോലി.
ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്.
അത് എന്താണെന്ന് എനിക്ക് അറിയില്ല.
ബട്ട് ഐ ഹാവ് ഡിസ്കവേർഡ് വൺ തിങ് ഇൻ 50 ഇയേഴ്സ്, 54 ഇയേഴ്സ് ഓഫ് ബീങ് എ ബിലീവർ.
ഒരു വിശ്വാസിയായിട്ടുള്ള എന്റെ കഴിഞ്ഞ 54 വർഷത്തെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി.
ദ റീസൺ വൈ മെനി ബിലീവേഴ്സ് ഡു നോട്ട് പ്രോഗ്രസ് ഈസ് ബിക്കോസ് സംവൺ എൽസ് ഹാസ് ഓക്യുപൈഡ് ദ ത്രോൺ ഓഫ് ഗോഡ് ഇൻ ദെയർ ഹാർട്ട്.
അനേകരുടെ ജീവിതത്തിൽ അവരെ മുമ്പോട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ലാത്തതിന്റെ കാരണം അവരുടെ ദൈവത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ മറ്റാരെങ്കിലും അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്.
യങ് പീപ്പിൾ ഹു ആർ ഓൺ ഫയർ ഫോർ ഗോഡ് ലോസ്റ്റ് ദാറ്റ് ഫയർ വെൻ ദേ ഗ്രോ ഓൾഡർ.
ദൈവത്തിന് വേണ്ടി എരിഞ്ഞുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ അവര് മുതിർന്നു വരുന്നതോറും അവരുടെ ദൈവത്തോടുള്ള അവരുടെ എരിവ് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു.
ഓൺലി വൺ റീസൺ.
അതിന്റെ കാരണം ഒന്ന് മാത്രമാണ്.
സംതിങ് ഓർ സംവൺ എൽസ് has taken the throne of God in their heart.
ഹൃദയത്തിന്റെ ആ സിംഹാസനത്തെ മറ്റെന്തെങ്കിലും മറ്റാരെങ്കിലും കവർന്നതാണ് അതിന്റെ കാരണം.
That is the 10th commandment.
അതാണ് 10-ാമത്തെ കൽപ്പന.
Inward idolatry.
ആന്തരികമായ വിഗ്രഹാരാധന.
And as long as inward idolatry is there.
ഈ ഇപ്രകാരം ആന്തരികമായ ഒരു വിഗ്രഹത്തെ നിങ്ങൾ ഭജിക്കുന്നവരാണെങ്കിൽ
last 1 meter to the switch is not completed.
അവിടെ ഇത് ആ സ്വിച്ചിന്റെ അവസാനത്തെ 1 മീറ്റർ അത് പൂർത്തിയായിട്ടില്ല.
Then whether you like it or not, it's as useless as not even having the other 9 meters.
നിങ്ങൾക്ക് കേൾക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ 9 മീറ്റർ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഒന്നുമില്ലാത്തതുപോലെ തന്നെ അതിന് തുല്യമാണ്.
I am almost sure you've never heard a message like this in your life outside of the church here.
ഇവിടെ ഈ ദൈവസഭയിൽ അല്ലാതെ ഇങ്ങനെയുള്ള ഒരു സന്ദേശം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാകുകയില്ല എന്ന് എനിക്ക് മിക്കവാറും ഉറപ്പാണ്.
Because most people don't know God.
കാരണം മിക്കവാറും ആളുകൾക്ക് ദൈവത്തെ അറിയില്ല.
What do you think God is impressed by?
ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്?
What is he impressed by in a church?
ഒരു സഭയിൽ ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
You think it's the music?
അവിടുത്തെ ആ പാട്ടാണോ?
It's obedience.
അനുസരണമാണ്.
To obey is better than sacrifice, to obey is better than music, to obey is better than anything you do.
അനുസരണം അത് പാട്ടിനെക്കാട്ടിലും അനുസരണം അത് ത്യാഗത്തിനെക്കാട്ടിലും അനുസരണം അത് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തെക്കാട്ടിലും അനുസരണമാണ് പ്രധാനം.
So that man was honest and said, no, I can't give up that. He went away from the Lord.
ആ മനുഷ്യൻ സത്യസന്ധനായിട്ട് എനിക്ക് ആ പണത്തോടുള്ള സ്നേഹത്തെ വിട്ടുകളയുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ വിട്ട് അവൻ പോയി കളഞ്ഞു.
Jesus looked around and he felt very sad for him.
യേശു ക്രിസ്തു ചുറ്റിനും നോക്കി ആ ചെറുപ്പക്കാരനെ നോക്കി അവന് ദുഃഖം തോന്നി.
Why do you feel sad?
യേശു ക്രിസ്തുവിന് എന്തുകൊണ്ടാണ് അവിടെ ദുഃഖം തോന്നിയത്?
What a fool he is.
അവൻ എന്തൊരു ഭോഷനാണ്.
Just because of a little bit of earthly money he is giving up heavenly riches.
ഇവിടെ ഇതാ ഈ ഭൂമിയിലെ അല്പം പണത്തിനു വേണ്ടി സ്വർഗീയ സമ്പത്തിനെ അവൻ നിഷേധിക്കുകയാണല്ലോ.
For 30 pieces of silver he sells Jesus Christ.
30 വെള്ളിക്കാശിനു വേണ്ടി യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത് പോലെയാണല്ലോ.
This man was doing something similar.
ഈ മനുഷ്യൻ അപ്രകാരം ഒരു കാര്യമാണ് ചെയ്തത്.
Maybe he had more than 30 pieces of silver.
അവന് ഈ 30 വെള്ളിക്കാശിലും കൂടുതൽ അവനുണ്ടായിരുന്നിരിക്കാം.
He was giving up Jesus Christ for that money.
ആ പണത്തിന് വേണ്ടി അവൻ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുകയായിരുന്നു.
How many believers there are who have given up the possibility of living a spirit-filled godly life just for some earthly gain?
ആത്മനിറവുള്ള ദൈവഭക്തിയുള്ള ഒരു ജീവിതം തള്ളിക്കളഞ്ഞ് ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയവർ എത്ര പേരാണ്.
I have seen so many young people in my life who started well, who fallen by the wayside.
നന്നായി തുടങ്ങി വഴിയോരത്ത് നഷ്ടപ്പെട്ടു പോയ അനേക ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
I say, Lord, I was also 19 when I started. I was a young man.
കർത്താവേ, ഞാൻ തുടങ്ങിയപ്പോൾ ഒരു 19 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടാണ് തുടങ്ങിയത്.
I got baptized when I was 21.
31 വയസ്സുള്ളപ്പോഴാണ് ഞാൻ 21 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സ്നാനം ഏറ്റത്.
And Lord, I can also fall away like these people.
ഈ ആളുകളെ പോലെ ഞാനും നഷ്ടപ്പെട്ടു പോകാമായിരുന്നു.
And there are many 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 times in my life I have wept and prayed, Lord, preserve me.
എന്റെ ജീവിതത്തിൽ അനേക സമയങ്ങളിൽ ഞാൻ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഞാൻ ഇപ്രകാരം നഷ്ടപ്പെട്ടു പോകരുത്, എന്നെ സൂക്ഷിക്കണമേ.
Don't let me lose the anointing and the fullness of the Spirit in my life.
കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ആ നിറവ് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്.
How many times have you prayed with tears that you should not lose the anointing and the fullness of the Spirit in your life?
നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ നിറവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
Now let me show you the second rich man, young man.
ഞാൻ ഇതാ നിങ്ങൾക്ക് രണ്ടാമത്തെ ആ ചെറുപ്പക്കാരനെ കാണിച്ചു തരാം.
That's Paul.
അത് പൗലോസാണ്.
See what he says in Romans 7.
ഇവിടെ ഇതാ റോമാലേഖനം 7 അധ്യായത്തിൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക.
In Romans 7 we read an honest testimony from the apostle Paul.
Apostle Paulosinte hrudayathil ninnu satyasandhamaya oru sakshyathe nammal avade vaayikkunnu.
His experience in the days when he was an unbeliever.
Than oru avishwasiyayirunna kaalaghattathil thante anubhavangale avan pangu vekkunnu.
In Philippians 3 he said, according to the righteousness in the law I was blameless.
ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട് ന്യായപ്രമാണ പ്രകാരം അവൻ കുറ്റമില്ലാത്തവനാണ്.
If you don't know that verse, that is found in Philippians 3:6.
ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിന്റെ 6 വാക്യമാണ് ശുഷ്കാന്തി സംബന്ധിച്ച്.
According to the righteous demand of the law I was completely without fault.
ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ.
It's like that rich young ruler who said, I've kept all the commandments from my youth.
എന്റെ ചെറുപ്പം മുതൽ ഞാൻ എല്ലാ കൽപ്പനകളും സൂക്ഷിച്ചു എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെയാണ്.
Read Acts 23 and verse 1.
അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുക.
Paul says to the high priest.
അവിടെ ഇതാ ആ മഹാപുരോഹിതനോട് പൗലോസ് പറയുന്നു.
I have lived with a perfectly good conscience till today.
ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
From his childhood he lived with a good conscience all his life.
തന്റെ ചെറുപ്പകാലം മുതൽ തന്റെ കുഞ്ഞു പ്രായം മുതൽ താൻ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു.
That means he kept the law.
അതിന്റെ അർത്ഥം അവൻ ന്യായപ്രമാണം അനുസരിച്ചവനായിരുന്നു.
He kept the commandments.
അവൻ കൽപ്പനകൾ അനുസരിച്ചവനായിരുന്നു.
But then you ask Paul.
എന്നാൽ നിങ്ങൾ പൗലോസിനോട് ചോദിക്കുക.
Paul, what about the 10th commandment?
പൗലോസ് 10-ാമത്തെ കൽപ്പന നീ അനുസരിച്ചുവോ?
There he gives the answer in Romans 7.
അവിടെ ഇതാ റോമാലേഖനം 7-ാം അധ്യായത്തിൽ അതിന്റെ ഉത്തരം പൗലോസ് പറയുന്നു.
Romans 7 verse 7.
റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
He says in the last part.
അതിന്റെ അവസാന ഭാഗത്ത്.
I would not have known that coveting was a sin unless I read in the law you shall not covet.
മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു.
That means he would never have known about sin apart from the law.
അതിന്റെ അർത്ഥം ന്യായപ്രമാണം കൂടാതെ പാപം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുകയില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്.
He says there in the middle of verse 7, I would not have known sin except through the law.
അവിടെ പറയുന്നു ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല.
And he's talking about one particular sin.
അവിടെ ഇതാവൻ ഒരു പാപത്തെ കുറിച്ചാണ് പറയുന്നത്.
The 10th commandment.
10-ാമത്തെ കൽപ്പന.
You shall not lust after anything that is your neighbor's.
നിന്റെ അയൽക്കാരന്റേതൊന്നും നീ മോഹിക്കരുത്.
Oh, I didn't even know that was a sin, Paul said.
പൗലോസ് പറയുന്നു അതൊരു പാപമാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു.
But when I read that,
എന്നാൽ ഞാൻ അത് ന്യായപ്രമാണത്തിൽ വായിച്ചപ്പോൾ,
I discovered in my heart verse 8, lusting of every kind.
എന്നാൽ ഞാൻ അത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള സകലവിധ മോഹത്തെയും എനിക്ക് കാണുവാനായിട്ട്
കഴിയും. Read that expression, lusting of every kind.
ആ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ, സകലവിധ മോഹത്തെയും.
What is the apostle Paul saying?
എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്?
When I was a young man,
ഞാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ,
before I knew what it is to be filled with the Holy Spirit and to get the grace of God,
ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കൃപ പ്രാപിക്കുന്നതിനു മുമ്പ്,
I think Paul was converted when he was about 30 years old.
ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണ് പൗലോസ് രക്ഷിക്കപ്പെട്ടത്.
I don't know how many years after that he took to come to a life of victory over sin.
എന്നാൽ അതിനെ തുടർന്ന് വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് വരുവാനായിട്ട് പൗലോസ് എത്ര വർഷം എടുത്തു എന്ന് എനിക്കറിയില്ല.
Maybe another 10 years.
ഒരുപക്ഷേ തുടർന്ന് ഒരു 10 വർഷം.
But he says in those years when I was defeated.
എന്നാൽ ഞാൻ പരാജയപ്പെട്ടിരുന്ന ആ വർഷങ്ങളിൽ,
brothers and sisters, I'll give you my honest testimony, he says, Romans 7:7.
ഞാനിതാ എന്റെ ആത്മാർത്ഥമായിട്ടുള്ള എന്റെ സത്യസന്ധമായ സാക്ഷ്യം ഞാൻ പറയട്ടെ.
What Paul is saying in Romans 7:7.
എന്താണ് ഈ ന്യായപ്രമാണം ഈ പൗലോസ് റോമർ 7:7 പറയുന്നത്?
Paul is saying, this is my testimony.
പൗലോസ് പറയുന്നു, ഇതെന്റെ സാക്ഷ്യമാണ്.
I found lusting of every kind in my heart.
എന്റെ ഹൃദയത്തിൽ ഞാൻ സകലവിധ മോഹത്തെയും ഞാൻ കണ്ടു.
I lusted after money.
ഞാൻ പണത്തെ സ്നേഹിച്ചു.
I lusted after young girls.
ഞാൻ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ ഞാൻ മോഹിച്ചു.
I lusted after some of my neighbor's wives.
എന്റെ അയൽക്കാരന്റെ ഭാര്യമാരെ ഞാൻ സ്നേഹിച്ചു.
Not സ്നേഹിച്ചു. I lusted after
them. ഞാൻ മോഹിച്ചു, സോറി.
And മോഹിച്ചു. I lusted after my neighbor's house and property.
ഞാൻ എന്റെ അയൽക്കാരന്റെ വീടിനെയും സ്വത്തിനെയും ഞാൻ മോഹിച്ചു.
I desired it.
ഞാൻ അത് ആഗ്രഹിച്ചു.
I desired all types of things.
ഞാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഹൃദയത്തിൽ മോഹിച്ചു.
That is the meaning in verse 8 of lusting of every kind.
സകലവിധ മോഹങ്ങളും.
Look at his honesty.
പൗലോസിന്റെ സത്യസന്ധത നിങ്ങൾ ശ്രദ്ധിക്കുക.
How many of you are honest like that?
നിങ്ങളിൽ എത്ര പേർ ഇപ്രകാരം സത്യസന്ധരാണ്?
I'll tell you why.
ഞാൻ
God gives deliverance to those who are honest.
ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യസന്ധരായിരിക്കുന്നവരെയാണ് ദൈവം വിടുവിക്കുക.
The reason many are not delivered is because they pretend that they don't have such lust in their heart.
പലരും അനേകരും സ്വാതന്ത്ര്യത്തിലേക്ക് വരാത്തതിന്റെ കാരണം ഇപ്രകാരമുള്ള മോഹങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഇല്ല എന്ന് അവർ നടിക്കുന്നത് കൊണ്ടാണ്.
There was a great statement that Mother Teresa made.
Mother Teresa paranja oru 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 nalla prasthavane undu.
She said temptation is like fire.
Asavadri ipragaramana paranjathu pariksha moham ennu parayunnathu oru thee poleya.
Even if you are 100 years old it can burn you.
100 vayassundengil polum ningale ningale chambalakkuvan adinu kaliyum.
It can burn you, burn you.
Ningale നിങ്ങളെ കത്തിക്കുവാൻ, നിങ്ങളെ ദഹിപ്പിക്കുവാൻ കഴിയും.
ടെംപ്ടേഷൻ ഇസ് ലൈക്ക് എ ഫയർ. ടെംപ്ടേഷൻ ടു സിൻ,
പാപം ചെയ്യുവാനുള്ള പ്രലോഭനം, അത് ഇപ്രകാരം നിങ്ങളെ ദഹിപ്പിക്കുവാൻ കഴിയുന്ന ഒരു അഗ്നിയെ പോലെയാണ്.
സോ സം ഓഫ് അസ് കാൻ പ്രിറ്റൻഡ് വി ആർ നോട്ട് ടെംപ്റ്റഡ്.
നമ്മളിൽ ചിലർക്ക് എനിക്കങ്ങനെ ഒരു മോഹമൊന്നും ഇല്ല എന്നുള്ള ഒരു നാട്യത്തിൽ ജീവിക്കുവാനായിട്ട്
കഴിയും. Is what prevents you from getting victory.
നിങ്ങൾക്ക് വിജയകരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കുന്നതിന്റെ കാരണം ഇപ്രകാരമുള്ള ഒരു നാട്യമാണ്.
Go to God in honesty and say, Lord, there's lusting of every kind in my heart.
നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് പോവുക, ദൈവത്തോട് പറയുക, കർത്താവേ, സകലവിധത്തിലുള്ള മോഹങ്ങളും എന്റെ ഹൃദയത്തിലുണ്ട്.
God loves honest people.
സത്യസന്ധരെ ദൈവം സ്നേഹിക്കുന്നു.
See what happened to him.
ഇവിടെ ഇതാ പൗലോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്?
He was so fed up with this lust.
തന്റെ ജീവിതത്തിലെ ഈ മോഹത്തെ കൊണ്ട് അവൻ ആകെ ഭാരപ്പെട്ടവനായിരുന്നു.
He said in verse 24, I am a wretched man that I am. Who will set me free?
24 ആം വാക്യത്തിൽ അവൻ പറയുന്നു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കും?
Then he gives the answer.
അതിനെ തുടർന്ന് അവൻ അതിന്റെ ഉത്തരം പറയുന്നു.
Romans 8:2.
റോമാലേഖനം 8 അധ്യായത്തിന്റെ 2 വാക്യം.
The law of the Holy Spirit, which is life in Christ Jesus, has set me free from the law of sin and death.
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
Now the Malayalam translation is not as clear as English.
ഇംഗ്ലീഷിലുള്ളത് അത്ര അതുപോലെ വ്യക്തമല്ല മലയാളം.
The English is like this.
ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്.
The law of the spirit,
ആത്മാവിന്റെ പ്രമാണം
which is life in Christ Jesus.
ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് അത് ക്രിസ്തുയേശുവിലുള്ള ജീവൻ.
It's not 10 commandments.
അത് 10 കൽപ്പനകളല്ല.
It's not 100 commandments.
അത് 100 കൽപ്പനകളല്ല.
That is the law of Moses.
അത് മോശയുടെ ന്യായപ്രമാണമായിരുന്നു.
Which had 613 commandments.
അവിടെ 613 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു.
The law of the spirit.
എന്നാൽ ആത്മാവിന്റെ പ്രമാണം
is not these rules.
അത് ഈ ന്യായപ്രമാണങ്ങളല്ല, നിയമങ്ങളല്ല.
Life in Christ Jesus, that is the law of the spirit.
അത് ക്രിസ്തുയേശുവിലുള്ള ജീവനാണ്, അതാണ് ആത്മാവിന്റെ പ്രമാണം.
Set me free from this law of sin.
ആത്മാവിന്റെ പ്രമാണം, ക്രിസ്തുയേശുവിലുള്ള ജീവൻ, അത് എന്നെ പാപത്തിന്റെ ഈ മരണത്തിന്റെ ഈ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാണ്.
Because verse 3, what the law could not do because of the weakness of the flesh, God did.
ഇവിടെ ഇതാ നാം വായിക്കുന്നു, മൂന്നാം വാക്യത്തിൽ, ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ച് അപ്രകാരം സാധിപ്പിച്ചു.
Why could the Lord not do it? It says here in verse 3, because of the weakness of the flesh.
ഇവിടെ പറയുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തമാണ് ന്യായപ്രമാണത്തിന് അത് ചെയ്യുവാൻ കഴിയാതിരുന്നത്.
No, sometimes because of the construction of the grammar in the Malayalam translations, you miss it.
മലയാളത്തിൽ ഇത് വാക്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതിലുള്ള ആ രീതി കൊണ്ട് ചില അർത്ഥം നമുക്ക് ചിലപ്പോൾ മിസ്സായി
പോകും. But in English it's so clear.
ഇംഗ്ലീഷിൽ അത് വളരെ വ്യക്തമാണ്.
What the law could not do because the flesh was weak.
ജഡത്തിന്റെ ബലഹീനത നിമിത്തം അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്നത്.
God did it.
എന്നാൽ ദൈവം അത് ചെയ്തു.
Okay, now the question is, what was it the law could not do?
ഇവിടെ ചോദ്യം ഇതാണ്, ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്ന കാര്യം എന്താണ്?
Because of the weakness of the flesh.
ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്ന കാര്യം എന്താണ്?
Here is the answer.
അതിന്റെ ഉത്തരം ഇതാണ്,
the law could not help anybody to keep the 10th commandment.
ന്യായപ്രമാണത്തിന് പത്താമത്തെ കൽപ്പന അനുസരിക്കുവാനായിട്ട് ആളുകളെ സഹായിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു.
God did it.
എന്നാൽ ദൈവം അത് ചെയ്തു.
Through the law of the spirit.
ആത്മാവിന്റെ പ്രമാണം മൂലം.
Of life in Christ Jesus.
ക്രിസ്തുയേശുവിലുള്ള ജീവനാൽ.
That is the mark of really being filled with the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം.
That what the law could not do can now be done.
ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്നത് ഇപ്പോൾ നമ്മുടെ
ജീവിതത്തിൽ.
പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആളുകളുടെ മുകളിൽ മാത്രമായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ആളുകളുടെ ഉള്ളിലേക്ക് കടന്നു
വരുന്നു. Jesus would always be beside us all the time.
നാം ചിന്തിക്കും,
ഫിസിക്കലി
യേശുക്രിസ്തു നമ്മുടെ അടുത്ത് എപ്പോഴും, നമ്മുടെ അടുത്ത് യേശുക്രിസ്തു നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് തോന്നിയേക്കാം.
ഫിസിക്കലി
ഭൗതികമായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് യേശുവിനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നിയേക്കാം.
But he was with those disciples for 3.5 years, but he could not overcome their desire to be the leader and fighting with each other.
പക്ഷേ യേശുക്രിസ്തു ആ ശിഷ്യന്മാരോടൊപ്പം 3.5 വർഷക്കാലം അവരോട് അടുത്ത്, അവരോട് തൊട്ടുരുമി, അവരോട് ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ആ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ആരാണ് വലിയവരെന്നുള്ള ആ മത്സരത്തിനെ ജയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
Even the last day with Jesus sitting there, they were fighting who is the greatest.
യേശുക്രിസ്തു അവസാന ദിവസം യേശുക്രിസ്തുവോട് ഇരിക്കുമ്പോഴും ആരാണ് വലിയവനെന്ന് അന്യോന്യം അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
That is why Jesus said to them at that last supper.
അതുകൊണ്ടാണ് ആ അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്,
in John 16, it is better for you that I go away.
അതുകൊണ്ടാണ് അവൻ യോഹന്നാൻ 16-ാം അധ്യായത്തിൽ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്.
Because when I go, the Holy Spirit will come.
ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് വരും.
Then he will not only help you on the outside, he'll help you on the inside also.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ ബാഹ്യമായിട്ട് സഹായിക്കുക മാത്രമല്ല, നിങ്ങളെ ആന്തരികമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളെ സഹായിക്കും.
That is what cannot happen now, even though I've been sitting with you 3.5 years.
ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ട് 3.5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നടന്നില്ല.
Do you know that it is better to have the Holy Spirit with us than to have Jesus outside us all the time?
യേശുക്രിസ്തു നമ്മുടെ അടുത്ത്, ഭൗതികമായിട്ട് നമ്മുടെ പുറത്ത്, നമ്മുടെ അരികിൽ നിൽക്കുന്നതിനെക്കാട്ടിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നടന്ന്, നിങ്ങളെ ഉള്ളിൽ വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്കറിയാമോ?
When I was spiritually a child, I thought like a child, I spoke like a child.
ഞാൻ ഒരു ശിശുവായിരുന്നപ്പോൾ,
spiritually
ഞാൻ ആത്മീകമായിട്ട് ഞാൻ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ ഒരു ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ ഞാൻ പെരുമാറി.
And I said, oh, it would have been good if I could be with Jesus all the time physically in Nazareth.
ഞാൻ അപ്പോൾ ചിന്തിക്കുമായിരുന്നു, യേശുവിനോടൊപ്പം നസ്രയത്തിൽ എപ്പോഴും യേശുവിനോടൊപ്പം ഞാൻ മുട്ടി ഉരുമി നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
But when I grew up, I realized that is not the best way.
എന്നാൽ ഞാൻ ആത്മീയമായിട്ട് വളർന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി അതല്ല ഏറ്റവും നല്ല വഴി.
I realized it is much better to be filled with the Holy Spirit today than to live with Jesus in Nazareth 2000 years ago.
2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രയത്തിൽ യേശുവിനോടൊപ്പം ജീവിക്കുന്നതിനെക്കാട്ടിലും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്ന് ആ ഒരു ജീവിതമാണ് നല്ലത് എന്ന് എനിക്ക് മനസ്സിലായി.
How many of you have wished, oh, I wish I lived 2000 years ago, I could have been moving around with Jesus.
നിങ്ങൾ എത്ര പേർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? 2000 വർഷം മുമ്പ് യേശുവിനോടൊപ്പം ആ പലസ്തീൻ നാടുകളിൽ നസ്രീയത്തിൽ ഞാൻ നടന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്?
There's nothing wrong with that.
അങ്ങനെയുള്ള ആ ചിന്തയ്ക്ക് തെറ്റൊന്നുമില്ല.
You're a child, that's all I want to say.
അങ്ങനെ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആത്മീകമായിട്ട് നിങ്ങൾ ഒരു ശിശുവിനെ പോലെയാണ് ചിന്തിക്കുന്നത്.
Nothing wrong with being a child, but you must grow up.
നിങ്ങൾ ഒരു ശിശുവിനെ പോലെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ നിങ്ങൾ വളരണം.
When you grow up, you'll say that's not the best thing.
എന്നാൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ പറയും അതല്ല ഏറ്റവും നല്ലത്.
The best thing is to have the Holy Spirit within.
ഏറ്റവും നല്ലത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്.
To be on the day of Pentecost, that's better than being in Nazareth for 30 years with Jesus.
30 വർഷം യേശുവിനോടൊപ്പം ജീവിക്കുന്നതിനെക്കാട്ടിലും പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതാണ് ഏറ്റവും നല്ലത്.
Because then the law can be fulfilled inside me.
അങ്ങനെയാകുമ്പോൾ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ അത് പ്രാവർത്തികമായി തീരും.
See, many of us that is the new thing that God is doing.
യേശുക്രിസ്തു ദൈവം ചെയ്യുന്ന ഒരു പുതിയ പ്രവൃത്തി അതാണ്.
It could not be done even with John the Baptist or any prophet in the Old Testament.
യോഹന്നാൻ സ്നാപകനോ പഴയ നിയമത്തിലെ മറ്റേതൊരു പ്രവാചകനോ അത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല.
Paul was one of the finest people under the old covenant.
പഴയ നിയമത്തിലെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായിരുന്നു പൗലോസ്.
Even he says all types of lusts were in my heart.
എന്നാൽ ഈ പൗലോസ് പോലും പറയുന്നു എല്ലാ സകലവിധ മോഹങ്ങളും എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
You take the best believer sitting here.
ഇവിടെ ഇരിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസിയെ കുറിച്ച് നിങ്ങൾ അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ
ആ
വ്യക്തിയും സത്യസന്ധമായിട്ട് സത്യസന്ധനാണെങ്കിൽ ഇപ്രകാരം പറയും സകലവിധ മോഹങ്ങളും എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. റോമലേഖനം 7 അധ്യായത്തിൽ പറഞ്ഞ ആ കാര്യം അവർ സത്യസന്ധമായിട്ട്
പറയും. അവർ
പറയും എന്റെ ജീവിതത്തിലും അത് സത്യമാണ്.
റോമൻസ് 7:8.
റോമലേഖനം 7 അധ്യായത്തിന്റെ
8 വാക്യം. The sad thing is they do not come to Romans 8:2 and 3.
എന്നാൽ ദുഃഖകരമായ കാര്യം റോമലേഖനം 8 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതാണ്.
Because they don't go through Romans 7:24 and say, oh, it's terrible, what a terrible man I am to be defeated like this.
റോമലേഖനം 7 അധ്യായത്തിൽ ഞാൻ ഇപ്രകാരം അയ്യോ 24 വാക്യത്തിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പാപത്തിന്റെ ഭാരം അവർ അനുഭവിക്കാത്തതുകൊണ്ട് അവർക്ക് റോമലേഖനം 8 അധ്യായത്തിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല.
ഈവൻ യു സിസ്റ്റേഴ്സ് ഇഫ് യു ഡിസൈർ എ ന്യൂ സാരി യു ആർ ഇൻ റോമൻസ് 7:8.
നിങ്ങൾ ഈ സഹോദരിമാരായ നിങ്ങൾക്ക് ഒരു പുതിയ സാരി നിങ്ങൾ മോഹിക്കുന്നെങ്കിൽ അപ്പോഴും നിങ്ങൾ റോമലേഖനം 7 അധ്യായത്തിൽ തന്നെയാണ്.
7
അധ്യായത്തിന്റെ 8 വാക്യത്തിലാണ്.
But you must come to verse 24.
എന്നാൽ നിങ്ങൾ ആ 8 വാക്യത്തിൽ നിന്ന് സകലവിധ മോഹങ്ങളും നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ
wretched person that I am desiring something other than God in my heart.
24 വാക്യത്തിലുള്ള അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ദൈവത്തെ കൂടാതെ ഞാൻ മറ്റു ചില കാര്യങ്ങൾ ഞാൻ മോഹിക്കുന്നല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നല്ലോ എന്നുള്ള ഒരു കരച്ചിലേക്ക് നിങ്ങൾ വരണം.
That is the way to Romans 8:2 and 3.
റോമലേഖനം 8 അധ്യായത്തിന്റെ 2-3 വഴി ഈ കരച്ചിലാണ്.
I want to say to everyone here,
ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയട്ടെ,
ഇഫ് യു ആർ ലിവിംഗ് അണ്ടർ ദാറ്റ് ഓൾഡ് കവനന്റ് ലൈഫ് വേർ യു കൻ കീപ് 9 കമാൻഡ്മെന്റ്സ് ആൻഡ് ഹാവ് എ ഗുഡ് ടെസ്റ്റിമണി ഓൺ ദി ഔട്ട്സൈഡ്,
നിങ്ങൾ പഴയ നിയമത്തിലെ 9 കൽപ്പനകൾ പ്രമാണിച്ച് ബാഹ്യമായി നല്ല ഒരു സാക്ഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ,
ആൻഡ് യുവർ ഇൻസൈഡ് ഇസ് സ്റ്റിൽ ഫുൾ ഓഫ് റോങ് ഡിസയേഴ്സ്,
നിങ്ങളുടെ എന്നിട്ടും നിങ്ങൾക്ക് ആന്തരികമായിട്ട് തെറ്റായ മോഹങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ,
റോങ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് അതർ ബിലീവേഴ്സ് ഹു ക്രിട്ടിസൈസ് യു,
നിങ്ങളെ കുറ്റം പറയുന്ന ആളുകളോട് മറ്റ് ക്രിസ്ത്യാനികളോട് തെറ്റായ ഒരു മനോഭാവമാണ് നിങ്ങൾ പുലർത്തുന്നതെങ്കിൽ,
ഐ ബിലീവ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് മോർ ക്രിട്ടിസിസം ഫ്രം അതർ ബിലീവേഴ്സ് ദാൻ എനി ഓഫ് യു ഹിയർ,
ഇവിടെയുള്ള നിങ്ങളെ ആരെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവർ എന്നെ പലതരത്തിൽ കുറ്റം പറയുകയും
That's because I'm a servant of the Lord.
ഞാൻ ഒരു ദൈവത്തിന്റെ ദാസനായതുകൊണ്ടാണ് അപ്രകാരം ആളുകൾ എന്നെ കുറ്റപ്പെടുത്തുന്നത്.
People have taken me to court for 10 years because of my stand for the Lord.
ഞാൻ ദൈവത്തിനു വേണ്ടി ഒരു നിലപാട് എടുത്തുകൊണ്ട് ഏകദേശം 10 വർഷം എന്നെ കോടതിയിൽ ആളുകൾ കയറ്റിയിട്ടുണ്ട്.
But I can say before God I love them.
പക്ഷേ എനിക്ക് ദൈവത്തിന്റെ മുമ്പാകെ പറയുവാനായിട്ട് കഴിയും ആ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുന്നു.
I don't wish any evil for them.
അവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസം വരണം കഷ്ടം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
I say, Lord, please give me an opportunity to serve them and do some good to them.
ഞാൻ പറയാനുള്ളത് ദൈവമേ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നന്മ ചെയ്യുവാനായിട്ട് എനിക്കൊരു അവസരം തരണമേ.
And all the different brothers and sisters who were once with us and who have left us.
ഒരു കാലത്ത് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നമ്മെ വിട്ടുപോയ സഹോദരങ്ങളെ ഓർക്കുമ്പോൾ,
I love all of them.
ഞാൻ അവരെ ഓരോരുത്തരെയും ഞാൻ സ്നേഹിക്കുന്നു.
I may not work with them, but I don't wish any evil for any of them.
എനിക്ക് അവരോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല, പക്ഷേ ഞാൻ അവർക്ക് ആർക്കും ഒരു തിന്മയും വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ അനുഗ്രഹിക്കണം.
I don't call them by the bad names they call me.
അവരെന്നെ വിളിക്കുന്ന തെറ്റായ പേരുകൾ ഉപയോഗിച്ച് ഞാൻ അവരെ വിളിക്കാറില്ല.
I don't say they are cults and cult leaders and all that.
അവര് ദുരുപദേശക്കാരാണെന്നും ദുരുപദേശക്കാരുടെ തലവനാണെന്നും ഒന്നും ഞാൻ അവരെ വിളിക്കാറില്ല.
I say they are brothers with whom I disagree.
ഞാൻ പറയാറുള്ളത് ഞാൻ അവരോട് ചേർന്നു പോകുന്നില്ല സഹോദരന്മാര്, പക്ഷെ ആ സഹോദരന്മാരോട് ഞാൻ ചേർന്നു പോകുന്നില്ല.
I don't agree with them.
എനിക്ക് അവരോട് യോജിക്കുവാനായിട്ട് പറ്റുന്നില്ല.
That's all.
അത്രയേ ഉള്ളൂ.
There are many people like that.
അങ്ങനെയുള്ള പലരുമുണ്ട്.
I have a lot of respect for Mother Teresa, but I don't agree with her doctrines.
എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് മദർ തെരേസ, പക്ഷേ അവളുടെ ഉപദേശത്തോട് ഞാൻ യോജിക്കുന്നില്ല.
Many other God fearing people in other denominations, I don't agree with all of them, but I love them.
അനേക ദൈവ ഭക്തരായ മറ്റ് പല സഭകളിലുമുള്ള ആളുകൾ അവരെ അവരോട് ഞാൻ യോജിക്കുന്നില്ല.
Because the law of the spirit of life in Christ Jesus is love for everyone.
ക്രിസ്തു യേശുവിലുള്ള ആ ജീവൻ എന്ന് പറയുന്നത് എല്ലാവരോടുമുള്ള സ്നേഹമാണ്.
The law of Moses was love for those who agree with me.
എന്നാൽ മോശയുടെ ന്യായ പ്രമാണം എന്ന് പറയുന്നത് എന്നോട് യോജിക്കുന്ന ആളിനോട് മാത്രം സ്നേഹം കാണിക്കുക.
And if you can only love those who agree with you, you are under the old covenant. I'll tell you that.
നിങ്ങളോട് യോജിക്കുന്നവരോട് മാത്രമാണ് യോജിക്കുന്നവരോട് മാത്രമേ നിങ്ങളെ അവരെ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയൂ.
See the new thing that Jesus taught his disciples in Matthew 5.
മത്തായി 5-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പുതിയ കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്.
Verse 46.
5-ാം അധ്യായം 46-ാം വാക്യം.
If you love those who love you, what reward do you have?
നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം?
Even the sinners do that.
പാപികളും അങ്ങനെ ചെയ്യുന്നല്ലോ.
Communists do that.
കമ്മ്യൂണിസ്റ്റ് ആളുകൾ അങ്ങനെ ചെയ്യും.
That's not a great thing if you love those who love you.
നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്.
Because you don't have any reward.
നിങ്ങൾക്ക് അതിനെ ഒരു പ്രതിഫലവുമില്ല.
You must be like your father.
എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ പോലെയായിരിക്കും.
Verse 45.
45-ാം വാക്യം.
See, your father makes the sun to rise on the good and the evil, the just and the unjust.
ഒരു നോക്കുക, നിങ്ങളുടെ പിതാവ് അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നല്ലോ. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുന്നു.
Those days most people were farmers.
ആ കാലഘട്ടത്തിൽ മിക്കവാറും ആളുകളൊക്കെ അവര് കൃഷിക്കാരായിരുന്നു.
The most important thing a farmer requires for his fields is sun and rain.
അവിടെ അന്ന് കൃഷിക്കാർക്ക് ആവശ്യമുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശവും മഴയുമായിരുന്നു.
Here is a God fearing farmer with his fields.
ഇവിടെ ഇതാ ഒരു ദൈവഭക്തനായ ഒരു കൃഷിക്കാരൻ തന്റെ കൃഷി സ്ഥലത്ത്.
And next to him is a godless farmer who's living in sin.
അതിന്റെ തൊട്ടടുത്ത് ഒരു ദൈവഭക്തനല്ലാത്ത മറ്റൊരു കൃഷിക്കാരൻ, പാപത്തിൽ ജീവിക്കുന്ന മറ്റൊരു കൃഷിക്കാരൻ.
And his
സ്ഥലം.
And rain is falling on both equally.
ഈ രണ്ട് കൃഷിസ്ഥലത്തിലും ഒരുപോലെ മഴ പെയ്യുന്നു.
The sun is shining on both equally.
ഈ രണ്ട് കൃഷിസ്ഥലത്തും ഒരുപോലെ സൂര്യൻ അവിടെ പ്രകാശിക്കുന്നു.
You think it's difficult for God to draw a little border there so the sun only shines this side and doesn't shine that side?
ദൈവത്തിനെ ഒരു വേർതിരി ഒരു മതിൽ അവിടെ ഉണ്ടാക്കിയിട്ട് സൂര്യപ്രകാശം ഇവിടെ മാത്രം അടിക്കട്ടെ എന്ന് ദൈവത്തിന് അപ്രകാരം ചെയ്യാൻ കഴിയില്ലേ?
That fellow says God doesn't exist. I'll teach him a lesson. I won't send him any rain.
മറ്റേ ആ കൃഷിക്കാരൻ പറയും, അവനൊരു പാഠം പഠിപ്പിക്കണം, ദൈവം അവന് അങ്ങോട്ട് മഴ അയക്കുകയില്ല.
That's not how God is.
ദൈവം അങ്ങനെയല്ല.
He's good to people who are so evil.
ദുഷ്ടന്മാരായ ആളുകളുടെ മേലും അവൻ നല്ലവനാണ്.
That is the life in Christ Jesus.
ക്രിസ്തു യേശുവിലുള്ള ജീവൻ അതാണ്.
You see the difference even in Peter and Jesus.
പത്രോസും യേശുവും തമ്മിലും ഉള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക.
When they came to capture Jesus in Gethsemane.
ഗെത്സെമനയിൽ യേശുവിനെ പിടിക്കുവാനായിട്ട് വന്നപ്പോൾ
Peter took out his sword and said, "You dare to come and capture my Lord? I'll swipe and cut off your head."
പത്രോസ് വാളെടുത്ത് നിങ്ങൾ യേശുവിനെ പിടിക്കാൻ വരികയാണോ എന്ന് പറഞ്ഞ് അവിടെ ചെവി അവൻ അറുക്കുന്നതായിട്ട് നമ്മൾ.
He tried to cut off his head but he missed it and only got the ear.
കഴുത്ത് വെട്ടാനാണ് ശ്രമിച്ചത്, പക്ഷേ അത് തെറ്റിപ്പോയി, ചെവിയെ
മുറിഞ്ഞുള്ളൂ.
അവൻ മുക്കുവനായതുകൊണ്ട് ഈ വാള് കൊണ്ട് വെട്ടുന്നതിന് അത്ര പരിചയം പോരാ.
താങ്ക് ഗോഡ് ഫോർ ദാറ്റ്.
ദൈവത്തിന് സ്തോത്രം.
But I believe if he had cut off his head, Jesus would have put the head back on that shoulder as well.
എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അവന്റെ തല പോയിരുന്നെങ്കിലും യേശുക്രിസ്തു ആ തല തിരിച്ച് അവന് കൊടുക്കുമായിരുന്നു.
That is the difference. And Jesus said, "No, this is the cup my father has given me. Why are you fighting? Let's drink it."
യേശുക്രിസ്തു പറഞ്ഞു, പിതാവ് തന്ന ഈ പാനപാത്രം അത് ഞാൻ കുടിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് അതിനുവേണ്ടി പോരാടുന്നത്?
So he picks up the ear from the ground and attaches it back to that fellow.
അതുകൊണ്ട് താഴെ വീണ ആ ചെവി എടുത്ത് അവന്റെ ചെവി അവിടെ തിരികെ ആ സ്ഥലത്ത് വെച്ച് അവനെ സൗഖ്യമാക്കും.
That I am almost 100% certain that that Roman soldier must have got converted.
എനിക്ക് ഏകദേശം 100% ഉറപ്പാണ് ആ റോമൻ പടയാളി അവൻ രക്ഷിക്കപ്പെട്ടതാണ്.
Because I cannot imagine such a thing happening to me and my not getting converted. This man I went to kill, he's healing my ear.
ഞാൻ കൊല്ലുവാൻ പോയ ഈ മനുഷ്യൻ, അദ്ദേഹം എന്റെ ചെവി മുറിഞ്ഞു പോയ ചെവി സൗഖ്യമാക്കുന്നു, അത് കണ്ടിട്ട് ഞാൻ രക്ഷിക്കപ്പെടാതിരിക്കുന്നത് അസാധ്യമാണ്.
Whether you agree with me or not, I believe he was converted.
നിങ്ങൾ എന്നോട് യോജിച്ചാലും ഇല്ലെങ്കിലും അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
He's with Peter in heaven today.
പത്രോസിനോടൊപ്പം സ്വർഗത്തിലാണ് അവനും.
He said, thank you Peter for cutting off my ear.
അവൻ പറയും പത്രോസിനോട്, പത്രോസേ എന്റെ ചെവി നീ മുറിച്ചതിന് നന്ദി.
Otherwise I would not be in heaven today.
അല്ലെങ്കിൽ ഞാൻ ഇന്ന് സ്വർഗത്തിൽ ഉണ്ടാവുമായിരുന്നില്ല.
To me that is a great encouragement that even the mistakes I make, God can turn it for his glory.
ഞാൻ എനിക്ക് അത് വളരെ ഉത്സാഹം പകരുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന തെറ്റ് പോലും അത് ഒരു നന്മയ്ക്കായി മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയും.
So that is how we are to be loving like Jesus. That's the life of Jesus.
അതാണ് യേശുക്രിസ്തുവിന്റെ ജീവൻ. യേശുവിനെ പോലെയുള്ള
like the sun shines equally, I can love people equally.
അവിടെ സൂര്യൻ ഒരുപോലെ രണ്ട് സ്ഥലത്തും പ്രകാശിക്കുന്നതുപോലെ എനിക്കും ആളുകളെ ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് കഴിയും.
That is how God wants us to be.
നാമും അതുപോലെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
That is impossible with any number of commandments.
അത് എത്ര കൽപ്പനകൾ ഉണ്ടെങ്കിലും ആ കൽപ്പനകൾ വെച്ച് അത് സാധ്യമല്ല.
Here is a commandment.
ഇവിടെ ഒരു
കൽപ്പന. Love your enemies.
നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക.
It's like one more commandment. You can't keep it.
വീണ്ടും ഒരു കൽപ്പനയാണ്, നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല.
What you need is the law of the spirit.
നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആത്മാവിന്റെ പ്രമാണമാണ്.
What is that?
അതെന്താണ്?
The law of the spirit is life in Christ Jesus.
ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ജീവനാണ്.
When that comes in, you automatically obey.
ആ ക്രിസ്തുയേശുവിലുള്ള ജീവൻ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അനുസരിക്കും.
Otherwise, to give a commandment is like telling a pig to be clean.
അല്ലെങ്കിൽ ഒരു കൽപ്പന കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പന്നിയോട് ശുദ്ധമായിരിക്കുക എന്ന് പറയുന്ന പോലെയാണ്.
You can train a pig but one day it'll again get dirty.
നിങ്ങൾക്ക് ഒരു
to be clean but it'll again get dirty.
പന്നിയെ നിങ്ങൾക്ക് പല പ്രാവശ്യം പന്നിയെ ട്രെയിൻ ചെയ്യാം, പക്ഷേ വീണ്ടും പന്നി അവനെ തരം കെടുമ്പോൾ ആ ചെളിയിലേക്ക് പോകും.
You don't have to train a cat to be clean.
എന്നാൽ നിങ്ങൾക്ക് ഒരു പൂച്ചയെ ശുദ്ധി ആയിട്ടിരിക്കുവാനായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല.
You don't have to teach it.
നിങ്ങൾക്കത് പഠിപ്പിക്കേണ്ട, പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല.
See, a mother cat does not teach its little kittens, you must not be like pigs, you must always lick yourself and keep yourself clean.
ഒരു തള്ളപ്പൂച്ച ഒരിക്കലും തന്റെ കുഞ്ഞിനെ നീ എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കണം, നീ എപ്പോഴും ഇങ്ങനെ നിന്നെ തന്നെ തുടച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും പരിശീലിപ്പിക്കാറില്ല.
Should not be like those pigs there.
അവിടെയുള്ള ആ പന്നിയുണ്ടല്ലോ, ആ പന്നിയെ പോലെയൊന്നും നീ പെരുമാറരുത് എന്നൊന്നും പഠിപ്പിക്കാറില്ല.
No, there's no need of teaching.
അങ്ങനെയുള്ള പഠനത്തിന്റെ അഭ്യസനത്തിന്റെ ആവശ്യമില്ല.
It's a life inside that kitten.
ആ പൂച്ചക്കുട്ടിയുടെ ഉള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ജീവനുണ്ട്, ആ ജീവനാണ്.
Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
many of us have not experienced that type of life in Christ Jesus.
ക്രിസ്തുയേശുവിലുള്ള ആ ജീവൻ നിങ്ങളിൽ പലരും അത്
അനുഭവിച്ചു. We are living under commandments.
ഇപ്പോഴും നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്.
I heard a new commandment today in the church.
ഇന്ന് സഭയിൽ ഒരു പുതിയ കൽപ്പന കേട്ടു.
I must love my difficult neighbor.
എന്റെ ബുദ്ധിമുട്ടുള്ള ആ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കണം.
And you try.
നിങ്ങൾ ശ്രമിക്കുന്നു.
It's like a pig trying to be clean.
ഒരു പന്നി തന്നെ തന്നെ ശുദ്ധിയായി സൂക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ.
You know what you need, brother, sister?
സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
A genuine infilling of the Holy Spirit, not just speaking in tongues.
നിങ്ങൾക്ക് അന്യഭാഷയിൽ ജസ്റ്റ് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്ക് യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകമാണ് നിങ്ങൾക്ക് ആവശ്യം.
You will not have any bitterness against people.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആളുകളോട് കയ്പ് നിങ്ങൾക്കുണ്ടാവില്ല.
You will not wish any evil towards your enemy.
നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു തിന്മ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയില്ല.
That is the promise here in Isaiah 43. I will make do something new.
യെശയ്യാവിന്റെ 43-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലുള്ള ഈ വാക്തത്വം ഇതാണ്, ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യും.
Another 6000 commandments.
മറ്റൊരു 6000 കൽപ്പനകളല്ല.
No, any number of commandments will not change you.
എത്ര കൽപ്പനകളുണ്ടെങ്കിലും ആ കൽപ്പനകൾ നിങ്ങളെ മാറ്റുകയില്ല.
Like it says in the Old Testament, can the leopard change its spots?
നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ പുള്ളി പുലിക്ക് തന്റെ ആ പുള്ളി മാറ്റുവാൻ കഴിയുമോ?
Or a black man turn the color of his skin?
അല്ലെങ്കിൽ കുശ്ശന് തന്റെ നിറം മാറ്റുവാനായിട്ട് കഴിയുമോ?
No, not possible.
അത് സാധ്യമല്ല.
But I will do something new.
പക്ഷെ ഞാൻ പുതിയതൊരു കാര്യം ചെയ്യും.
I will give you not a law but a life.
ഞാൻ നിങ്ങൾക്കൊരു ന്യായ പ്രമാണമല്ല, നിങ്ങൾക്കൊരു ജീവൻ ഞാൻ നൽകും.
The Holy Spirit has come not to make us speak in tongues but to give us the life of Jesus.
പരിശുദ്ധാത്മാവ് വന്നത് അന്യഭാഷയിൽ സംസാരിക്കുവാനായിട്ട് നമ്മെ പരിശീലിപ്പിക്കുവാനല്ല, പക്ഷേ ക്രിസ്തുയേശുവിലുള്ള ജീവൻ നമുക്ക് നൽകുവാൻ വേണ്ടിയാണ്.
The Bible says in 1 Corinthians 14 the gift of tongues is a sign for those who don't believe.
വിശ്വസിക്കാത്തവർക്ക് ഉള്ള ഒരു അടയാളമാണ് അന്യഭാഷ.
That's a good sign God gives it.
ദൈവം നൽകുന്ന ഒരു നല്ല അടയാളമാണ്.
But ultimately his desire is to give us the life of Jesus.
എന്നാൽ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ താൽപര്യം ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് നൽകുക എന്നുള്ളതാണ്.
So let me show you one more verse and then I'll finish.
ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
Here is the old and I'll show you the new.
ഞാൻ പഴയതും പുതിയതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം.
You see the old in the words of David in Psalm 40.
സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ നമ്മൾ പഴയത് വായിക്കുന്നു.
Psalm 40 verse 6 to 8.
40-ാം സങ്കീർത്തനം.
Now
6 മുതൽ 8 വരെ.
Please read carefully and you will see a difference.
ഇവിടെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുന്നുവെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും.
Sacrifice and offering you don't desire.
ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല.
Verse 7 I have come in the book it is written about me.
ഇതാ ഞാൻ വരുന്ന പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു.
Now read carefully.
നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക.
I delight to do thy will, O my God.
എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു.
That's a good thing.
അത് നല്ല കാര്യമാണ്.
He doesn't say I'll do it.
അത് ഞാൻ ചെയ്യുമെന്നല്ല പറയുന്നത്.
I delight to do it.
ഞാൻ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു.
Many of you who are keeping on sinning can say I really want to do God's will.
പാപത്തിൽ തുടരുന്ന പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുണ്ട്.
Your law is within my heart but I can't keep it.
നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിലുണ്ട്, പക്ഷേ എനിക്കത് അനുസരിക്കുവാനായിട്ട് കഴിയുന്നില്ല.
That is the old.
അത് പഴയ നിയമത്തിൽ അങ്ങനെയാണ്.
In Jesus the Lord makes a new covenant.
എന്നാൽ നമ്മൾ പുതിയ നിയമത്തിൽ വ്യത്യാസം നമ്മൾ കാണുന്നു.
In Jesus
യേശു ക്രിസ്തുവിൽ നമ്മൾ ഒരു വ്യത്യാസം കാണുന്നു.
Turn to Hebrews 10.
എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക്.
The same quotation from Psalm 40 is here.
സങ്കീർത്തനം 40-ാം അധ്യായത്തിലെ ആ കൊട്ടേഷൻ, അത് ഉദ്ധരണി
ഇവിടെ
5-ാം വാക്യത്തിൽ വായിക്കും.
When Jesus comes into the world,
യേശു ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ.
What you read in Psalm 40 was when David was in the world.
സങ്കീർത്തനം 40-ിൽ ദാവീദ് ഈ ലോകത്തിൽ ജീവിച്ചു.
But when Jesus comes,
എന്നാൽ യേശു വരുമ്പോൾ,
he says same thing, sacrifice and offering you have not desired.
ഇവിടെ പറയുന്നത് ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല.
But a body you prepared for me.
എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു.
And now I have come, verse 7.
7-ാം വാക്യത്തിൽ പറയുന്നു.
See the difference.
ഇതാ ഞാൻ വരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക.
Not I delight to do thy will, but I do thy will.
ഇവിടെ പറയുന്നത് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, ഞാൻ പ്രിയപ്പെടുന്നു എന്നല്ല പറയുന്നത്. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു.
Not what you read in Psalm 40 that I delight to do your will.
സങ്കീർത്തനം 40-ിൽ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്.
I do your will.
ഇവിടെ എന്നാൽ യേശുക്രിസ്തു പറയുന്നു നിന്റെ ഇഷ്ടം ചെയ്യുന്നു, ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വരുന്നു എന്നാണ്.
Everything written in the roll of the book about me I have come to do it.
പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇതാ വരുന്നു.
That is the life of Jesus Christ he gives us through the Holy Spirit.
പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ക്രിസ്തുയേശുവിലെ ജീവൻ ഇതാണ്.
That's one of the prayers I've been praying.
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു പ്രാർത്ഥന അതാണ്.
Lord everything written in the book for Christians is for me.
കർത്താവേ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് എനിക്ക് വേണ്ടിയുള്ളതാണ്.
I don't want to just delight in it, I want to do it.
കർത്താവേ, ആ കാര്യങ്ങളിൽ ഞാൻ പ്രിയപ്പെടുക മാത്രമല്ല, എന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ, അത് ചെയ്യുവാൻ ഞാൻ.
If you delight to read the Bible, good, you're in the old covenant.
നിങ്ങൾക്ക് ദൈവവചനം വായിക്കുവാൻ നിങ്ങൾക്ക് പ്രിയമുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലത് തന്നെ, പക്ഷേ നിങ്ങൾ പഴയ നിയമത്തിലെ ഒരു വ്യക്തി.
When you do it, you're in the new covenant.
എന്നാൽ നിങ്ങൾ വചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പുതിയ നിയമത്തിലുള്ള ആളാണ്.
A lot of people delight to read the Bible, don't do what's written there.
പക്ഷേ ദൈവവചനം വായിക്കുവാനായിട്ട് പ്രിയപ്പെടുന്ന പലരുമുണ്ട്, വായിക്കുന്നവരുണ്ട്, പക്ഷേ അത് അവർ ചെയ്യുന്നില്ല.
They feel disturbed one day, oh I didn't read my Bible for half an hour this morning.
ഇന്ന് രാവിലെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിച്ചില്ലല്ലോ എന്ന് ഓർത്ത് അവർക്ക് ഒരു ഒരു ആകുലം ഉണ്ടാവുന്നു.
But they can lust after women 25 times that day and they're not disturbed by that.
എന്നാൽ 25 പ്രാവശ്യം അന്നത്തെ ദിവസം ഒരു സ്ത്രീയെ മോഹിക്കുന്നു, അതിന് അവർക്ക് യാതൊരു പ്രയാസവും.
I didn't read my Bible this morning.
പക്ഷേ ഞാൻ ഇന്ന് രാവിലെ ബൈബിൾ വായിച്ചില്ലല്ലോ.
Which is more important?
ഏതാണ് കൂടുതൽ പ്രധാനം?
To read the Bible or to obey the Bible?
ബൈബിൾ വായിക്കുന്നതാണോ ബൈബിൾ അനുസരിക്കുന്നതാണോ പ്രധാനം?
That's the difference between old and new.
പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം അതാണ്.
And the preaching which only gives you information is an old covenant preaching.
നിങ്ങൾക്ക് അറിവ് മാത്രം നൽകുന്ന ഒരു പ്രസംഗമാണെങ്കിൽ അത് പഴയ നിയമ പ്രസംഗമാണ്.
The preaching that stirs you emotionally and makes you say hallelujah is old covenant preaching.
നിങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിച്ച് ഹല്ലേലൂയ പറയുവാൻ മാത്രം നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണെങ്കിൽ അത് പഴയ നിയമത്തിന്റെ പ്രസംഗമാണ്.
The preaching that leads you to obey God's word, that is new covenant preaching.
എന്നാൽ നിങ്ങൾ ദൈവവചനത്തിന്റെ അനുസരണത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന പ്രസംഗം, അതാണ് പുതിയ
നിയമത്തിന്റെ പ്രസംഗം. That is the new thing God is doing.
ദൈവം ചെയ്യുന്ന പുതിയ കാര്യം അതാണ്.
But he's not able to do it in everybody.
എല്ലാവരുടെ ജീവിതത്തിലും അത് ചെയ്യുവാനായിട്ട് ദൈവത്തിന്
കഴിയുന്നില്ല. Because most people are not honest that there's such a lot of lust in their heart.
കാരണം അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, പലരെ സംബന്ധിച്ചോളവും അവരുടെ ഹൃദയത്തിൽ സകലവിധ മോഹങ്ങളും ഉണ്ട് എന്ന് സത്യസന്ധമായിട്ട് അവർ സമ്മതിക്കുന്നില്ല.
Secondly, there are not many people who are desperate saying, wretched man that I am, who want to obey all those things.
എനിക്ക് ഇതെന്റെ ഹൃദയത്തിൽ പ്രകാരം ഇല്ല എന്നുള്ള ബോധ്യത്തോടെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് വളരെ കരച്ചിലോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ആവശ്യബോധത്തോടെ ചെല്ലുന്നവർ വളരെ കുറവാണ്.
Even in our CFC churches, people who come for years for our conferences don't have that desire.
ഈ കോൺഫറൻസിൽ CFC സഭയിൽ വന്ന് ഈ കോൺഫറൻസിൽ അനേക വർഷങ്ങളായി പങ്കെടുക്കുന്ന പലർക്കും അപ്രകാരമുള്ള ഒരു കരച്ചിലും ആവശ്യബോധവുമില്ല. അങ്ങനെ ഒരു ആഗ്രഹം ആവശ്യബോധം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നൂറുകണക്കിന് ആത്മീകരായ ദൈവഭക്തരായ ആളുകൾ നമ്മുടെ ഇടയിൽ
ഉണ്ടാകുമായിരുന്നു.
അനേക വർഷങ്ങൾ നമ്മോടൊപ്പം ജീവിച്ച ശേഷം, നമ്മോടൊപ്പം ആയിരുന്ന ശേഷം അവര് അഭക്തനായ ജീവിതം ജീവിച്ച് നമ്മളെ വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്?
Why do they turn away from a message that could lead them to godliness?
ദൈവഭക്തിയിലേക്ക് നയിക്കുന്ന ഒരു സന്ദേശത്തെ വിട്ട് അവർ പോകുന്നത് എന്തുകൊണ്ടാണ്?
Yeah, that is a question.
അതൊരു ചോദ്യമാണ്.
So this is what we must learn from the failures of others.
മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ട.
Lord, don't let that happen to me.
കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കരുത്.
Let me long for that life in Christ Jesus that will fulfill the law inside my heart.
എന്റെ ഉള്ളത്തിൽ അങ്ങയുടെ ന്യായപ്രമാണത്തെ കർത്താവേ അത് അനുസരിപ്പിക്കുന്ന ആ ക്രിസ്തുയേശുവിന്റെ ജീവനെ ഞാൻ ആഗ്രഹിക്കുന്നു.
Like our two legs, God's word has got promises and commandments.
നമുക്ക് രണ്ട് കാലുകളുള്ളതുപോലെ ദൈവവചനത്തിന് വാഗ്ദത്തങ്ങളുണ്ട്, കൽപ്പനകളുമുണ്ട്.
And I have prayed this prayer, Lord, help me to obey all the commandments in the New Testament before I leave this earth.
ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട് കർത്താവേ, പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ, ഞാൻ ഈ ലോകത്തെ വിട്ടു പോകുന്നതിന് മുമ്പ് പുതിയ നിയമത്തിലുള്ള എല്ലാ കൽപ്പനകളും അനുസരിക്കുവാനായിട്ട് അങ്ങ് എന്നെ സഹായിക്കണം.
I don't want to stand in heaven not having fulfilled some New Testament commandment.
പുതിയ നിയമത്തിലുള്ള ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കാതെ ഞാൻ സ്വർഗത്തിൽ പോയി നിൽക്കാൻ ഞാൻ
ആഗ്രഹിക്കുന്നില്ല. See, the Old Testament commandments like tithe and sabbath and all are not for me, that's for Israel.
പഴയ നിയമത്തിലുള്ള ദശാംശം കൊടുക്കുക, ശബത്ത് ആചരിക്കുക എന്നുള്ളതെല്ലാം അത് എനിക്ക് വേണ്ടിയുള്ളതല്ല, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്.
If there is one enemy whom I have not loved and I leave this earth, I am entering heaven with disobedience.
എന്നാൽ എനിക്ക് ഉണ്ടാവുള്ള ഏതെങ്കിലും ഒരു ശത്രുവിനെയെങ്കിലും അവനെ സ്നേഹിക്കുവാൻ കഴിയാതെയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതെങ്കിൽ ഞാൻ അനുസരണ കേടിനോട്.
There is one human being who has cursed me and I have not blessed him before I die. I am entering heaven as a disobedient person.
എന്നെ ശപിച്ച ശേഷം എനിക്ക് അനുഗ്രഹിക്കുവാൻ കഴിയാതെ ഞാൻ അനുഗ്രഹിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ ഒരു അനുസരണക്കേടുകാരനായിട്ടാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത്.
Are you all ready to die tonight?
ഇന്ന് ഈ പകയിൽ ഇന്ന് മരിക്കുവാൻ നിങ്ങൾ റെഡിയാണോ? തയ്യാറാണോ?
You have accepted Jesus, you are ready to die tonight.
ഇന്ന് പലരും പറയുന്നത് ഞാൻ ദൈവത്തെ സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മരിക്കുവാൻ തയ്യാറാണ്.
That low standard is not enough for me.
ആ താണതരം പോരാ എനിക്ക്.
That's like a school student saying, I've learned to read and write, that is enough school for me.
ഞാൻ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അത് മതി എന്ന് ഒരു കൊച്ചു കുഞ്ഞ് പറയുന്നത് പോലെയാണ്.
How many of you will be happy with a child who says, I learned to read and write, don't send me anymore to school?
ഞാൻ വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി എന്നെ സ്കൂളിലേക്കൊന്നും പറഞ്ഞുവിടണ്ട എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും?
Why have you people studied much more than that in your own life?
അതിലും കൂടുതൽ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ.
Why?
എന്തുകൊണ്ടാണ്?
Why were you not happy with just learning to read and write?
വായിച്ചാലും എഴുതാനും പഠിച്ചു, അതുകൊണ്ട് നിങ്ങൾ എന്താണ് നിർത്താഞ്ഞത്?
But in your Christian life you're happy that Jesus is forgiven you and you're ready to go to heaven.
എന്നാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്നോട് ക്ഷമിച്ചു, ഞാൻ സ്വർഗത്തിൽ പോകാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കാൻ കാരണം
I'm not ready till I have obeyed every commandment given to Christians in the Bible.
ക്രിസ്ത്യാനികൾക്ക് അനുസരിക്കുവാനായിട്ട് ദൈവവചനത്തിൽ തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളും അനുസരിക്കാത്തിടത്തോളം ഞാൻ സ്വർഗത്തിലേക്ക് പോകുവാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല.
That's why God gives us enemies so that we can obey a commandment which says love them.
അതുകൊണ്ടാണ് ദൈവം നമുക്ക് ശത്രുക്കളെ നൽകുന്നത്, അവരെ സ്നേഹിക്കുവാനുള്ള ആ കൽപ്പന
അനുസരിക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മെ ശപിക്കുവാനായിട്ട് ആളുകളെ അവൻ അനുവദിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അവരെ
അനുഗ്രഹിക്കുവാനായിട്ട്.
എന്നെ ശപിക്കുന്നില്ല, എനിക്ക് ശത്രുക്കളില്ല എങ്കിൽ എങ്ങനെയാണ് ആ കൽപ്പന ഞാൻ അനുസരിക്കുക?
I have learned to see my enemies and those who curse me in a new light, the light of the Bible.
അതുകൊണ്ട് എന്നെ ശപിക്കുന്നവരെയും എന്റെ ശത്രുക്കളെയും ഒക്കെ ബൈബിളിന്റെ വെളിച്ചത്തിൽ പുതുതായിട്ട് കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു.
They give me opportunities to obey God which my good friends do not give me.
എന്റെ നല്ല സുഹൃത്തുക്കൾ തരാത്ത അവസരം ദൈവത്തെ അനുസരിക്കുവാനായിട്ട് എന്റെ ശത്രുക്കളും എന്നെ ശപിക്കുന്നവരും എനിക്ക് നൽകുന്നു.
Have you seen them like that?
അങ്ങനെ നിങ്ങൾക്ക് ആ കാര്യങ്ങളെ കാണുവാൻ കഴിഞ്ഞു.
You will thank God for them more than even some believers who never curse you in their whole life.
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒരിക്കലും ശപിക്കാത്ത വിശ്വാസികളെ കാട്ടിലും അധികം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് കഴിയും.
You thank God for difficult situations where you can learn to overcome anxiety and fear.
ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആകാംക്ഷയും ഭയത്തെയും നിങ്ങൾക്ക് ജയിക്കുവാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും.
You know where I learned to overcome fear?
എവിടെയാണ് ഈ ഭയത്തെ ജയിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത്
നിങ്ങൾക്കറിയാമോ?
10 വർഷം കോടതിയിൽ, സുപ്രീം കോടതി വരെ ആളുകൾ എന്നെ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് ഭയത്തിൽ നിന്ന് ഒരു മോചനം
ലഭിച്ചത്.
നിങ്ങളിൽ ചിലർ ഇപ്പോഴും ഭയത്തെ നിങ്ങൾ ജയിച്ചിട്ടില്ല.
I was so desperate. I said, Lord, I want to overcome fear in my life before I leave this earth.
ഞാൻ വളരെ വളരെ ആവശ്യബോധത്തോടുകൂടി ദൈവത്തിന്റെ അടുത്ത്, കർത്താവെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഭയത്തെ എനിക്ക് ജയിക്കണം.
God gave me the answer through a difficult situation, but he delivered me from it.
എന്നാൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ ദൈവം എന്നെ കടത്തിക്കൊണ്ടുപോയി. എന്നാൽ ആ ഭയത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു.
Would you be willing to go through a painful operation to be freed from cancer?
നിങ്ങൾക്ക് ക്യാൻസറിൽ നിന്ന് സ്വതന്ത്രരാകുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു സർജറിയിലൂടെ കടന്നുപോകാൻ നിങ്ങൾ തയ്യാറാണോ?
That's why God takes us through difficult situations.
അതുകൊണ്ടാണ് ദൈവം പ്രയാസമുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത്.
Which foolish person will go to a doctor and say, "No, no, no, that is too painful. Let me just keep the cancer."
ഏതൊരു പോഷനായ മനുഷ്യനുണ്ടോ ഡോക്ടറെ അടുത്ത് ചെന്ന് ആ ക്യാൻസർ അവിടെ ഇരുന്നോട്ടെ, എന്നെ തൊടല്ലേ, എന്നെ ഓപ്പറേറ്റ് ചെയ്യല്ലേ എന്ന്
പറയുന്നത്?
അനേക വിശ്വാസികളുടെയും പോഷത്വം അതാണ്.
I don't want to go through all these difficult trials.
ഈ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല.
You cancers like fear and anxiety and bitterness and all, it's all right if I keep them.
ചില ഇങ്ങനെയുള്ള ക്യാൻസർ, ഇങ്ങനെയുള്ള ആകാംക്ഷ, ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാൻസർ പോലെയുള്ളതാണെങ്കിലും അത് അവിടെ ഇരുന്നോട്ടെ.
I don't want a single spiritual disease in my heart.
എന്റെ ഹൃദയത്തിൽ ഇപ്രകാരമുള്ള ആത്മീകമായ ഒരു രോഗവും വെച്ചുകൊണ്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Lord, you can take me through any painful operation, but I want to be totally spiritually healthy.
ഞാൻ ദൈവത്തോട് പറയുന്നത്, കർത്താവേ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഓപ്പറേഷനിലൂടെ അങ്ങേക്ക് എന്നെ കടത്തിക്കൊണ്ട് പോകാം, പക്ഷേ എനിക്ക് ആരോഗ്യമുള്ളവനായിട്ട് അങ്ങേയുടെ അടുക്കൽ
വരണം. I don't want to enter heaven as a sick person with 10-15 spiritual cancers in my life.
10-15 ആത്മീക ക്യാൻസറുമായിട്ട് ആരോഗ്യമില്ലാത്ത ബലഹീനനായ ഒരു വ്യക്തിയായിട്ട് ഞാൻ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ
ആഗ്രഹിക്കുന്നു.
ഈ സഭയിൽ നാം പഠിപ്പിക്കുന്നത് അതാണ്.
To be a healthy Christian.
ആരോഗ്യമുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട്,
not a sick one.
ഒരു രോഗാതുരനായ ക്രിസ്ത്യാനി.
Anger is a cancer.
കോപം അതൊരു ക്യാൻസറാണ്.
Lusting after women is a cancer.
സ്ത്രീകളെ മോഹിക്കുന്നത് ഒരു ക്യാൻസറാണ്.
Bitterness and unforgiving spirit is a cancer.
കയ്പും ക്ഷമിക്കാതിരിക്കുന്നതും അതൊരു ക്യാൻസറാണ്.
Telling lies is a cancer.
കള്ളം പറയുന്നത് ഒരു ക്യാൻസറാണ്.
Cheating people of money, that's a cancer.
ആളുകളെ വഞ്ചിക്കുന്നത്, പണം വഞ്ചിക്കുന്നത് അതൊരു ക്യാൻസറാണ്.
You can't love evil people, that's a cancer.
നിങ്ങൾക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ക്യാൻസറാണ്.
How many of you want to be free?
നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് താല്പര്യം?
You can read the promise. God says, I will do something new.
നിങ്ങൾക്ക് ഈ ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് കഴിയും, ഞാൻ പുതിയതൊന്ന് ചെയ്യും.
He is not asking you to do it. He says, I'll do it. I'll do the operation, but allow me to do it.
അവൻ പറയുന്നത് നിങ്ങൾ പുതിയതൊന്നും ചെയ്യണമെന്നല്ല ദൈവം പറയുന്നത്. ഞാൻ പുതിയതൊന്നും ചെയ്യാം, എന്നാൽ ചെയ്യുവാൻ നിങ്ങൾ എന്നെ അനുവദിച്ചാൽ മതി.
ബിഫോർ ദേ ഡു ആൻ ഓപ്പറേഷൻ ദേ ഗെറ്റ് യു ടു സൈൻ, ഐ എം വില്ലിംഗ്.
ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുമ്പോൾ, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അവര് ആ ഒരു പേപ്പറിൽ ഒപ്പിടണം, ഇതിനെ ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സമ്മതപത്രം കൊടുക്കണം.
ഐ യു വില്ലിംഗ് ടു സൈൻ ആൻഡ് സേ ലോർഡ് ഐ എം വില്ലിംഗ്.
നിങ്ങൾക്ക് ദൈവത്തോട്, കർത്താവെ, എന്നെ ഈ രീതിയിൽ ഓപ്പറേഷന് വിധേയനാക്കുവാൻ ഞാൻ സജ്ജമാണ്, ഞാൻ സജ്ജനാണെന്ന് പറയാൻ
കഴിയും.
കർത്താവെ, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഫ്രീ മീ ഫ്രം സിൻ ഇൻ മൈ ലൈഫ്.
കർത്താവെ, എന്നാൽ എന്റെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് അങ്ങനെ സ്വതന്ത്രനാക്കണമേ.
സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ജസ്റ്റ് വേർ ദ പീപ്പിൾ ഹാവ് നോട്ട് ഹേർഡ് ദ നെയിം ഓഫ് ജീസസ്.
അതുകൊണ്ട് ഈ യേശുവിന്റെ നാമം ആളുകൾ കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ മാത്രം പോകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്.
I want to go to Christians who have not understood the meaning of the name of Jesus.
യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാത്ത ക്രിസ്ത്യാനികളുടെ അടുക്കലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
You know what the angel said, you shall call his name Jesus because he will save his people from their sins.
ദൂതൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? തന്റെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാകൊണ്ട് അവന് യേശു എന്ന് പേരിടണം.
95% of believers do not understand the meaning of the name of Jesus.
95% ക്രിസ്ത്യാനികൾക്കും യേശു എന്ന നാമത്തിന്റെ അർത്ഥം അവർക്കറിയില്ല.
So my passion is to go to those who have not understood the meaning of the name of Jesus and tell them the meaning of that, tell them the meaning of that name.
യേശു എന്ന നാമത്തിന്റെ അർത്ഥം മനസ്സിലാകാത്ത ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് യേശു അവൻ പാപത്തെ നിന്നും മോചിപ്പിക്കുന്നവനാണ് എന്നുള്ള അർത്ഥം അവരെ മനസ്സിലാക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്.
The name of Jesus is dishonored in India not because people have not heard that name.
യേശുക്രിസ്തുവിന്റെ നാമം ഇന്ന് ഇന്ത്യയിൽ ദൂഷിക്കപ്പെടുന്നത് യേശു എന്ന നാമം ആളുകൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ടല്ല.
It's dishonored because Christians who heard that name don't understand the meaning of that name.
ഇന്ന് യേശുവിന്റെ നാമത്തെ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ക്രിസ്ത്യാനികൾ യേശുവിന്റെ നാമത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ യേശുവിന്റെ നാമം ദൂഷിക്കപ്പെടുന്നത്.
Some of those Christians are sitting right here.
അങ്ങനെ യേശുവിന്റെ നാമം ദൂഷിക്കുന്ന ആ തരത്തിലുള്ള ക്രിസ്ത്യാനികൾ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്.
In CFC.
അവരുടെ ജീവിതത്തിൽ ചില പാപങ്ങൾ തുടരുന്നവരാണവർ.
Allowing some sin to remain in their heart.
അവരുടെ ഹൃദയത്തിൽ ചില പാപങ്ങൾ തുടരുവാനായിട്ട് അവർ അനുവദിക്കുന്നവരാണ്.
And not crying out, oh wretched man that I am.
അയ്യോ ഞാൻ നരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് ദൈവത്തോട് കരയാത്തവരാണവർ.
Instead they are saying, oh wretched man that is, oh wretched woman that.
അവൻ അരിഷ്ട മനുഷ്യനാണ്, അവൾ അരിഷ്ട മനുഷ്യയാണ് ഇതാ പറഞ്ഞ് മറ്റുള്ളവരെ നോക്കി കരയുന്നവരാണവർ.
Stop saying that.
അങ്ങനെ പറയുന്നത് നിങ്ങൾ
നിർത്തുക. Say, oh wretched man that I am.
അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് നിങ്ങൾ പറയുവാനായിട്ട്
തുടങ്ങുക.
അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം.
Let us pray.
നമുക്ക്
പ്രാർത്ഥിക്കാം. Heavenly Father,
സ്വർഗസ്വനായ പിതാവേ,
I pray you'll apply